പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിലെ സകല അംഗങ്ങളെയും ഈ ലോകത്തുള്ള എല്ലാ എന്റെ സഹോദരി സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം. വീണ്ടും ദൈവരാജ്യത്തിന്റെ വചനങ്ങളുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പലർക്കും ഒരു സംശയം കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തി എന്താണ്, ഏറ്റവും കൂടുതൽ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നത്, യേശുവിനെ കുറിച്ച് പറയാതെ ഏറ്റവും കൂടുതൽ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചാണെ, യേശുവിനെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്, എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് യേശു എന്താണോ പറഞ്ഞത്, എന്താണോ പറയാൻ കൽപ്പിച്ചത്, അത് പറയുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിന്റെ ശിഷ്യനാവുകയുള്ളൂ. അപ്പോ യേശു നമ്മളോട് കൽപ്പിച്ചത്, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ എന്ന് യേശു, ഏത് യേശു, ബൈബിളിലെ യേശു നമ്മളോട് പറഞ്ഞിരിക്കുമ്പോൾ അതനുസരിക്കണ്ടയോ? അല്ല, യേശു 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 എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ വേണ്ടേ? യേശു അങ്ങനെ ചെയ്തില്ലല്ലോ. യേശു വന്നപ്പോഴേ പറഞ്ഞത് ആദ്യ പ്രസംഗം, ഞാൻ ബൈബിളിൽ ഇല്ലാത്ത എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കണം കേട്ടോ. നിങ്ങളൊരു പെക്യൂട്ടിയർ ദേവദാസനെയാണ് കാണുന്നത്, ലോകത്ത് ഒരു ദേവദാസനും പറയാറില്ല എന്നെ അടിക്കാനുള്ള വഴി ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുന്നു. ഒരു ദേവദാസനും പറയാറില്ല എന്നെ വിശ്വസിക്കരുതെന്ന്, എല്ലാവരും പറയും എന്നെ വിശ്വസിക്കൂ, ഞാൻ പറയുന്നതാണ് ശരി. എന്നാ ശ്രദ്ധിച്ചേ, ഈ ബൈബിളിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഞാൻ ഇതിലില്ലാത്ത എന്തെങ്കിലും നിങ്ങളോട് പറയുന്നെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ച് എന്നെ തിരുത്തണം. ഹല്ലേലൂയ. നമ്മളിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരുന്ന സബ്ജക്ട് ലോ ഓഫ് ദ സ്പിരിറ്റിൽ നിന്ന് പെട്ടെന്ന് കർത്താവ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതാ വേറെ സബ്ജക്ട് എന്റെ ഇടയിൽ കയറി. ഇനി ഇത് തീരുമ്പോൾ ലോ ഓഫ് ദ സ്പിരിറ്റിലേക്ക് നമ്മൾ തിരിച്ചു പോകും, ദൈവം അനുവദിക്കുന്നെങ്കിൽ. അപ്പോ ഇവിടെ തന്ന സബ്ജക്ട് എന്ന് പറയുന്നത് അന്നെന്നുള്ള അപ്പോഴപ്പോഴുള്ള ആഹാരമാണ് ജനത്തിന് കൊടുക്കുന്നത്. നമ്മൾ ഇതിനുമായിട്ടും ബന്ധപ്പെട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കിയത് സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ലോകത്തിലെ യേശു, രണ്ട് യേശുക്കളെ തമ്മിൽ ഒന്ന് മനസ്സിലാക്കുമെന്നൊക്കെ വേണം നമ്മളൊന്ന് ചിന്തിച്ചു അപ്പോ ഈ ലോകത്തിലെ യേശുവിനൊക്കെ എക്സ്പോസ് ചെയ്യുമ്പോൾ പിശാചിന്റെ ഒരു കിങ്ഡം തന്നെ ഇന്ന് ചർച്ചകളിൽ സജീവമാണ്. അവരിതിനെ എതിർക്കാൻ തുടങ്ങും, കാരണം അവർക്ക് നിക്കക്കള്ളിയില്ല, നിക്കക്കള്ളില്ലാതെ എതിർക്കും. കഴിഞ്ഞ ദിവസം ഒരു ദേവാസോട് പറഞ്ഞ അദ്ദേഹം പറയാണ്, നിങ്ങളെപ്പോലെയുള്ളവര് ഇവരെ എന്ത് ചെയ്യുന്നറിയാമോ, ഇവരെ ചർച്ചയിൽ നിന്ന് ചാപ്പ കുത്തിവിടും. ചാപ്പ ചാപ്പ എന്ന് പറഞ്ഞ സീൽ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്, അതങ്ങനെയാണ്. ചാപ്പ എന്ന് വെച്ചാൽ ഇയാൾ ദുരുപദേശകനാണെന്ന് സീലങ്ങ് അടിക്കും, എന്നിട്ട് വിശ്വാസികളോട് പ്രസംഗത്തിൽ അങ്ങ് പറയും കേക്കരുതെന്ന്. പിന്നെ വിശ്വാസികൾ ചെയ്ത എന്ന് പറയുന്നത് തങ്ങളെ നയിക്കുന്ന ഈ ദൈവദാസൻ എന്ന് വെച്ചാൽ അവരനുസരിച്ച് അവർ പൂവുള്ളൂ. അവരുടെ ജീവിതത്തിലെ ഫലമോ കാര്യമോ ഒന്നും അവരും ശ്രദ്ധിക്കത്തില്ല. അവസാനം മത്തായി 7:21-23 ദുരന്തം അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോ അപ്പോ ചിന്തിച്ചിട്ടും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാ, ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് വിശുദ്ധ വേദപുസ്തകം ഈ അന്ത്യകാല സമയത്ത് നമുക്ക് റിലീസ് ചെയ്ത് തന്നു. എന്തിനാണെന്നറിയാമോ? ഈ ലോകത്തിൽ കേൾക്കുന്ന ദൈവവചനം എന്ന് പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നും കൂടി അറിയാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ നാം ഓരോരുത്തരും എന്തായി തീരണം? ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായി തീരണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അല്ലെങ്കിൽ ആർക്കും നഷ്ടം? നമുക്ക് തന്നെ നഷ്ടം. നമ്മളൊരല്പം ചിന്തിക്കാനായിട്ട് അടയാകണം. എന്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവം യേശുവിനെ കർത്താവായി സ്വീകരിച്ച റോമ 10:9-10 പ്രകാരം യേശുവിനെ കർത്താവായി സ്വീകരിച്ച ജനത്തെ സ്വർഗരാജ്യത്തിൽ കയറ്റിയില്ല? 21 അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചതാ. കർത്താവ് അവരോട് പറഞ്ഞത് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. പിന്നെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ. ഞാൻ ബ്രാക്കറ്റിൽ ഒന്ന് ചേർക്കട്ടെ ഇനി നിങ്ങളുടെ ക്ലാസിന്റെ സൗകര്യത്തിന് വേണ്ടി, ഓപ്പറേഷൻ. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ, അതായത് ഗോഡ്സ് ഓപ്പറേഷൻ ഓൺ എർത്ത് ആൻഡ് ഗോഡ്സ് ഓപ്പറേഷൻ ഇൻ മാൻ, അത് ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത്. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അവർ പ്രവചിച്ചു, അഭിഷേകം പ്രാപിച്ചവരാണ്. കർത്താവ് പറഞ്ഞു ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങൾ അറിയുന്നില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ. ഇതൊക്കെ ബൈബിളിൽ കണ്ടിട്ടും ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു ആരാധന കൊണ്ട് അങ്ങ് പോയിക്കൊണ്ട് 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 അവസാനം കുഞ്ഞേ നിന്റെ ശ്വാസം തീരുമ്പോ പിശാച് പൊട്ടിച്ചിരിക്കും, ഇവനെയും ഇവളെയും ഞാൻ നേടി. പ്രിയ കുഞ്ഞേ, പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും ചെയ്യതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ചർച്ച് ചർച്ചായി, IPC ഗ്രൂപ്പായി, ഷാരോൺ ഗ്രൂപ്പായി, കത്തോലിക്ക ഗ്രൂപ്പായി, മാത്തോമക്ക ഗ്രൂപ്പായി ദൈവസ്ഥനം നിൽക്കണമെന്നല്ല. നാം ഓരോരുത്തരും 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 ദൈവസ്ഥനം നിൽക്കണം. അപ്പോ കുഞ്ഞേ, ദൈവദാസനെ, ദൈവദാസി, അങ്കിളെ, ആന്റി, അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, നമ്മുടെ കാലുകൾ ബലപ്പെട്ടിരിക്കും. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ പദ്ധതി പഠിക്കേ. കർത്താവ് പറഞ്ഞൊരു കാര്യം, എന്റെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനും അല്ല, അത് വേണ്ടതാണ്. പക്ഷേ എന്റെ പിതാവിന്റെ ഓപ്പറേഷൻ, എന്റെ പിതാവിന്റെ ഇഷ്ടം, അത് ചെയ്യുന്നവരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്, ദൈവരാജ്യത്തിൽ കടക്കുന്നത്. അതിനെക്കുറിച്ച് പറയാത്ത ഒരാത്മമണ്ഡലം ഇന്ന് ഈ ലോകത്തിലെ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് ചതിക്കപ്പെട്ടു പോയ ഒരാത്മമണ്ഡലം. ഇതിന്റെ ഇടയിൽ കർത്താവ് ഇപ്പൊ ഏൽപ്പിച്ച സബ്ജക്റ്റാണ് സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവും ലോകത്തിലെ യേശുവും. അപ്പോ ഇത് നാം ഐഡന്റിഫൈ ചെയ്ത് പൊക്കോളണം. ഐഡന്റിഫൈ ചെയ്ത് പോയില്ല എങ്കിൽ നമുക്ക് വലിയ അപകടമാണ്. കാരണം മറ്റൊരു ക്രിസ്തുവിനെ, വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, അത് ഞാൻ പ്രസംഗിച്ച ക്രിസ്തു അല്ല നിങ്ങൾ കേട്ടത്, അത് മറ്റൊരു ക്രിസ്തുവാണ്. അവിടെ വ്യാപരിച്ചത് മറ്റൊരാത്മാവാണ്, അത് മറ്റൊരു സുവിശേഷമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതിനെ കുറിച്ചൊന്നും ഇന്ന് ലോകത്ത് പറയുന്നത് വിരളാന്ന്. കാരണം ഓൾമോസ്റ്റ് ഓൾ എക്സെപ്റ്റ് എ ഫ്യൂ ഇതിന്റെ പിടിയിൽ പെട്ടുപോയി കിടക്കുക. പിന്നെ എങ്ങനെ പറയാനാ? ചെളിയിൽ ചതുപ്പ് നിലത്തിൽ താണുപോകുന്ന ഒരുവന് ഇതാ വേറൊരുത്തരെ രക്ഷിക്കാൻ കഴിയത്തില്ല. കരയിൽ നിൽക്കുന്നവനെ ഒരു കോലോ മറ്റെന്തെങ്കിലും കിട്ടുകൊടുത്താലേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ദൈവരാജ്യമാണ് കര, ലോകമാണ് ചതിപ്പ്. ആ ചതുപ്പ് നിലത്ത് നിൽക്കല്ലേ മക്കളെ, നമ്മുടെ ശ്വാസം അടുത്ത് തന്നെ തീരും. അപ്പോ നമ്മളെ സഹായിക്കാൻ നമ്മുടെ സംഘടന ഉണ്ടാകില്ല, നമ്മുടെ മതം ഉണ്ടാകത്തില്ല, നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടാകില്ല, ഇന്ന് നിനക്ക് ലൈക്ക് അടിക്കുന്ന വ്യക്തികൾ ഉണ്ടാകത്തില്ല. അന്ന് കുഞ്ഞേ നീ ഏകനായി ഏകയായി നിൽക്കേണ്ടി വരും. അപ്പോഴെന്നാ ചെയ്യും? നിന്റെ കൈകളും കാര്യങ്ങളും ബലപ്പെട്ടിരിക്കും. അതൊരു ശ്രദ്ധയോടെ തുടർന്നുള്ള സന്ദേശം കേൾക്കുക. കഴിഞ്ഞ സന്ദേശവും കൂടെ ഇത് കഴിഞ്ഞിട്ട് കേൾക്കാൻ ശ്രമിക്കുക. കാരണം അതിന്റെ തുടർച്ചയാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവും ലോകത്തിലെ യേശുവും, ആരെയാണ് നാം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടത്, ഫലം നോക്കി തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ സന്ദേശം. അതിന്റെ തുടർച്ചയാണ്. എന്താണ് ഈ രണ്ട് യേശുവും തമ്മിലുള്ള വ്യത്യാസം? പ്രിയ സഹോദരങ്ങളെ, ദാ സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ദൈവപുത്രനായ യേശുവാണ്. എന്നാൽ ലോകത്തിൽ പിശാച് നമ്മളെ നമ്മുടെ സ്വയത്തിലേക്ക് തള്ളിയിട്ട്, നമ്മുടെ സെൽഫിലേക്ക് തള്ളിയിട്ട്, ആ സെൽഫിലേക്ക് തള്ളപ്പെട്ട മനുഷ്യരിലൂടെ പിശാച് ഒരു ലോക സംവിധാനം ഉണ്ടാക്കി, ലോക സിസ്റ്റം ഉണ്ടാക്കി. ആ ലോക സിസ്റ്റത്തിലൂടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു യേശുവാണ് മറ്റൊരു യേശു. അത് എന്തോരം വേണമെങ്കിലും ആകാം, എത്ര ടൈപ്പ് വേണമെങ്കിലും ആ യേശുവിനെ ഉണ്ടാക്കിയെടുക്കാം. യേശുവിന്, ഇതാ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹം നേരത്തെ ഞാനായിരുന്ന പോലെ അദ്ദേഹവും ഒരു കത്തോലിക്ക വിശ്വാസത്തിലായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ, അദ്ദേഹം സാക്ഷ്യം പറയുമ്പോൾ അദ്ദേഹം പറയും, എന്റെ ജോലി എന്ന് പറയുന്നത് യേശുക്കളെ ഉണ്ടാക്കലായിരുന്നു. ഞാൻ അനേക യേശുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ചിരി വരും അല്ലെ കേൾക്കുമ്പോ, യേശുക്കളെ ഉണ്ടാക്കുക, അത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. യേശുക്കളെ ഉണ്ടാക്കുക, ഏത് ടൈപ്പ് യേശു വേണം നിങ്ങൾക്ക്, ഞാൻ ഉണ്ടാക്കി തരാം. അദ്ദേഹത്തിന്റെ പണി എന്ന് പറയുന്നത് സ്റ്റാച്യൂസ് ഉണ്ടാക്കലായിരുന്നു, യേശുക്കളെ ഉണ്ടാക്കുക. ഇതാ എറണാകുളം ഡിസ്ട്രിക്ടുകാരനാണ്, നമ്മുടെ ധ്യാനകേന്ദ്രത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രസംഗിക്കും. അപ്പോ ഇതാ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് നമ്മുടെ കൈകൊണ്ടുണ്ടാക്കുന്ന യേശുവാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട്, ചിലപ്പോ സിമെന്റ് കൊണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന യേശുവാണ്. കളിമണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന യേശു. ഇത് കണ്ടോ, ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത ഒരു യേശുവാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. കണ്ടോ, ഒരു യേശുവിനെ കണ്ടോ, ക്രെയിനിൽ പൊക്കിയെടുത്തിരിക്കുക യേശുവിനെ. യേശുവിന് ക്രെയിനിൽ പൊക്കിയേക്കണു. കണ്ടോ, ഇതാ ചുറ്റും ആള് നിൽക്കുകയാണ്, ക്രെയിനിൽ പൊക്കി. ഇത് സംഭവം എന്താണെന്നറിയാമോ, ഹോളണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വമ്പൻ യേശുവിനെ ഉണ്ടാക്കിയവര്, എന്നിട്ട് അതിന് യേശുവിനെ ഇറക്റ്റ് ചെയ്യാം. അപ്പൊ യേശുവിനെ ഉണ്ടാക്കാനും പറ്റും, യേശുവിനെ സ്ഥാപിക്കാനും ഒക്കെ നമുക്ക് പറ്റും. ലോകത്തിലെ യേശുവിന്, സ്വർഗത്തിലെ യേശുവിന് ഇതൊന്നും പറ്റത്തില്ല. ഇതാ യേശുവിനെ ഉണ്ടാക്കി അവര് സ്ഥാപിക്കുക. ഇപ്പൊ ഈ യേശുവിനെ പൊക്കണമെങ്കിൽ ക്രെയിൻ തന്നെ വേണം, ക്രെയിൻ ഇല്ലാതെ പൊക്കാൻ പറ്റില്ല, ഇറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ ആ സഹോദരനും ഇതുപോലെ യേശുവിനെ ഉണ്ടാക്കുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹം ഇത്രയും വലിയ യേശുവിനെ ഒന്നും ഉണ്ടാക്കത്തില്ല, അദ്ദേഹം കൊച്ചു കൊച്ചു യേശുവിനെ. ഇതുണ്ട്, അത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു യേശുവിനെ അദ്ദേഹം ഉണ്ടാക്കുക. എന്നിട്ട് ആ യേശുവിന് അദ്ദേഹം പേരിട്ട് ഉണ്ണി യേശു. ഹല്ലേലൂയ. അപ്പോ കൊച്ചു കൊച്ചു യേശുവിനെ ഉണ്ടാക്കി അവരെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം. അപ്പൊ ഇത് ഇത് നമ്മുടെ കൈകൊണ്ടുണ്ടാക്കുന്ന യേശു അല്ലേ, ശരീരത്തിൽ കാണുന്ന കൈകൊണ്ടുണ്ടാക്കുന്ന യേശു. പക്ഷേ ഇന്ന് വിശുദ്ധ പൗലോസ് പറയുന്ന യേശു, അത് ഞാൻ പറഞ്ഞത് ഞാൻ പ്രസംഗിച്ച യേശു, അത് മറ്റൊരു യേശുവാണ്. അവിടെ വേദനിച്ച മറ്റൊരു ആത്മാവാണ്, അത് മറ്റൊരു സുവിശേഷമാണ്. അപ്പോ അവിടുത്തെ യേശു എന്ന് പറയുന്ന പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്, ഇതേപോലെ കാണുന്ന യേശു അല്ല, കാണുന്ന യേശു അല്ല. ഇതാണ് കർത്താവ് യേശു പറഞ്ഞത്, അനേക കള്ള പ്രവാചകന്മാർ വരും, അനേക കള്ള ക്രിസ്തുക്കൾ വരും. അപ്പോ എന്റെ എന്റെ സ്നേഹിതന് ഇതുപോലത്തെ അനേക ക്രിസ്തുക്കളെ ഉണ്ടാക്കുമായിരുന്നു കൈകൊണ്ട്. പലതിനും പല ഷേപ്പ് ഉള്ളത്, കൈയിൽ കൂടുതൽ രക്തം വരുന്നത്, ഇതൊക്കെ പല ടൈപ്പ്. ഇതാ തിരു ഹൃദയം ഉള്ളത്, തിരു ഹൃദയം ഇല്ലാത്തത്, പല ടൈപ്പാ, ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത്, ഇങ്ങനെ പലതും ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഇതേപോലെ തന്നെ ഇതൊക്കെ ഭൗതിക തലത്തിലാണല്ലേ, ഇതേപോലെ തന്നെ നമ്മുടെ മെന്റൽ തലത്തിൽ നമുക്ക് യേശുക്കളെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ലോകത്ത്. മെന്റൽ തലത്തിൽ, മെന്റൽ നമ്മുടെ ചിന്തയുടെ തലത്തിൽ നമുക്ക് യേശുവിനെ, യേശുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അതായത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള യേശു. ദാ എനിക്ക് യേശുവിനെ വേണം, ആ യേശു ദാ ഒരു ടൈപ്പ് യേശു. ആ യേശു ഭൗതിക അനുഗ്രഹങ്ങൾ മുഴുവൻ തരുന്ന യേശുവാണ്, ഭൗതിക അനുഗ്രഹങ്ങൾ മുഴുവൻ തരുന്ന യേശുവാണ്. അപ്പൊ അവരിങ്ങനെ പ്രസംഗിക്കും, നമ്മൾ രാജാവിന്റെ മക്കളാണ്, നമ്മൾ രാജാക്കന്മാരെ പോലെ ജീവിക്കണം. ഇത് അതായത് ഇന്നത്തെ ഭൂമിയിലെ രാജാക്കന്മാരെ പോലെ നമ്മൾ ജീവിക്കണം, നമ്മൾ രാജാവിന്റെ മക്കളാണ്. അപ്പോ ഇതാ ശ്രദ്ധിച്ചേ, ഉടനെ തന്നെ അവര് പറഞ്ഞത്, അവർ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അവര് വേറെ യേശു, ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു യേശുവിനെ ഉണ്ടാക്കിയെടുക്കുകയാണ്, വ്യത്യസ്തമായ യേശു. അതായത് യേശുവും ശിഷ്യന്മാരും ഒന്നും ജീവിച്ചതുപോലെ അല്ല, വേറൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന യേശു. അപ്പോ ആ യേശുവിനെ അവർ കൈകൊണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടല്ലേ ഉണ്ടാക്കണേ, അവരുടെ മൈൻഡ് കൊണ്ട്, അവരുടെ ചിന്ത കൊണ്ട്, ദേ ആർ കാർവിങ് അനദർ ജീസസ് ഇൻ ദേർ തോട്ട് ലൈഫ്. അവരുടെ ചിന്താ തലത്തിൽ അവർ മറ്റൊരു യേശുവിനെ കാർവ് ചെയ്യുകയാണ്. കൈകൊണ്ട് ഇതാ ആ കുശവൻ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ അവർ മനസ്സുകൊണ്ട്, അവരുടെ മനസ്സിലെ ചിന്തകൾ കൊണ്ട് മറ്റൊരു യേശുവിനെ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് അവര് അതങ്ങ് പ്രസംഗിക്കുന്നു. അപ്പൊ ഇതേ തലം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇന്ന് ലോകത്തിൽ നല്ലൊരു പങ്ക്. ആ വ്യക്തികൾ ഇവരോടങ്ങ് ചേരുന്നു. അപ്പോ ഇവര് ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്ത യേശുവിന് അങ്ങ് ബലം കൂടുന്നു. ആ യേശുവിനെ അനുഗമിക്കാൻ, ആ യേശുവിനെ ആരാധിപ്പാൻ ധാരാളം പേര് കൂടുകയായി. മനസ്സിലായോ? ധാരാളം പേര് കൂടുകയായി. കാരണം രാജാക്കന്മാരെ പോലെ നമ്മളെ ജീവിപ്പിക്കുന്ന യേശു. ഏത് രാജാക്കന്മാർ? ഭൂമിയിലെ രാജാക്കന്മാരെ പോലെ നമ്മളെ ജീവിപ്പിക്കുന്ന യേശു. അപ്പോ നമ്മൾ ഉടനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ യേശുവിന്റെയും യേശുവിന്റെ ശിഷ്യന്മാരുടെയും ജീവിതം, ഏത് യേശു? സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവിന്റെയും യേശുവിന്റെ ശിഷ്യന്മാരുടെയും ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ബൈബിളിലുണ്ട്. ദ ബരോവയിലുള്ളവരെ പോലെ നമ്മൾ ഉത്തമന്മാരായാൽ ഇവിടെ ഒന്നും നമ്മൾ തെറ്റിപ്പോകത്തില്ല, ഇവിടെ ഒന്നും നമ്മൾ തെറ്റിപ്പോകത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ അങ്ങനെ ഇതാ ഈ ലോകത്തിലെ രാജാക്കന്മാരെ പോലെ, അതായത് എല്ലാവിധ ഭൗതിക നന്മകളും പ്രാപിച്ച് ജീവിപ്പിക്കുന്ന തലത്തിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്ന യേശു. അപ്പൊ ഇവര് മെന്റലി അങ്ങനെ അത് ക്രാഫ്റ്റ് ചെയ്തു. അങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതാ ഇനിയിപ്പോ വേറൊരു യേശുവിനെ കാണാനായിട്ട് പറ്റും. വേറൊരു യേശു വേറൊരു കുട്ടി പറയുന്നു, ഇതാ ഇതാ ആഭരണങ്ങളെല്ലാം ഇട്ട്, ഇതാ ഭൗതിക തലത്തിലുള്ളത് ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഇതെല്ലാം ഇട്ട് തന്നെ നമുക്ക് ഇതാ യേശുവിനെ ആരാധിക്കാം. അപ്പോ അവര് വേറൊരു ടൈപ്പ് യേശുവിനെ അവര് ക്രാഫ്റ്റ് ചെയ്യുന്നു. ഇതാ ഇത് അതിൽ തെറ്റുണ്ടോ ഇതിൽ തെറ്റുണ്ടോ ഒന്നും അല്ല പറയുന്നത്, പല പല യേശുക്കളെ കുറിച്ചായി പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോ ഓരോരുത്തരും അവരുടെ മനസ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് യേശുക്കളെ ഉണ്ടാക്കുകയാണ്. ഇതാ മനസ്സിന്റെ താല്പര്യത്തിനനുസരിച്ച്. അപ്പോ ഇങ്ങനെ നമുക്ക് ധാരാളം യേശുക്കളെ, എന്റെ സഹോദരൻ ആ ചെറിയ യേശുവിനെ, ഉണ്ണി യേശുവിനെ, വലിയ യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഒക്കെ ഭൗതിക തലത്തിൽ ഉണ്ടാക്കുന്നത് പോലെ ഇതാ ഇന്ന് ലോകത്തിലെ ജനങ്ങൾ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ജനങ്ങൾ പലതരം യേശുവിനെ അവരുടെ ചിന്താ തലത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരെ ആ യേശുവിനെ ഭൗതിക തലത്തിൽ കാണാൻ പറ്റത്തില്ല, അവരുടെ ചിന്താ തലത്തിലാണ് യേശു. ആ അപ്പൊ അതേ ചിന്താ തലത്തിലല്ലാതെ നമ്മൾ യേശുവിനെ പ്രസന്റ് ചെയ്താൽ, ഈ ബൈബിളിലെ യേശുവിനെ, സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവിനെ പ്രസന്റ് ചെയ്താൽ ഉടനെ അവർ നമ്മുടെ മേൽ ചാപ്പ കുത്തും, ദുരുപദേശകൻ, പിന്നെ ആരും ഇയാളെ കേക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ മേൽ ദുരുപദേശകൻ എന്ന് പറഞ്ഞ് ചാപ്പ കുത്തുമ്പോഴും ഇതാ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പതറരുത്, നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം, ഈ ബൈബിളിൽ പറയുന്ന യേശുവിനെ തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ആ യേശുവിനെ തന്നെയാണ് ഞാൻ അനുഗമിക്കുന്ന ഉത്തമ ബോധം പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മക്ക് ഇഷ്ടപ്പെട്ട യേശു എന്ന് പറയുന്നത് നമ്മൾ, ഇത് ഏതൊരു മനുഷ്യനും ഈ ലോകത്തിൽ വളർന്നവൻ, ലോകശിസ്ഥയിൽ വളർന്നവൻ, ലോകത്തിൽ വലിയവൻ ആകാൻ ആഗ്രഹിക്കുന്ന യേശു ആഗ്രഹിക്കുകയാണ് അല്ലെ? അപ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന യേശു, ലോകത്തിൽ നിന്നെ വലിയവനാക്കുന്ന യേശു എന്ന് കേൾക്കുമ്പോൾ പഴയ നിയമത്തിലെ ചില വാക്യങ്ങളും കൂടി ഇങ്ങ് എടുത്തിടും, ഞാൻ നിന്നെ വാലല്ല തലയാക്കുക എന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒറ്റ വാക്ക് കാണത്തില്ല, പകരം കാണും ഞാൻ തരുന്ന പുതിയ വീഞ്ഞുകൊണ്ട് ഇതിന്റെ പഴയ തുരുത്തിൽ വെക്കരുത്, ഇതൊന്നും അവര് കാണത്തില്ല. ഈ ദൈവത്തിന്റെ ഓപ്പറേഷൻ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഓടാനെ ഇവർക്ക് അകത്തുനിന്ന് ഹല്ലേലൂയ സ്തോത്രവും സ്തുതിയോ ഒക്കെ കടന്നു വരും, എല്ലാം കടന്നു വന്നിട്ട് ഇവർ ആ മറ്റേ യേശുവിന്റെ പിടിയിലേക്ക് അങ്ങ് അമർന്നങ്ങ് പോകും. പിന്നെ ഇവരെ ഇതിൽ നിന്ന് വിടുവിക്കുവാൻ വലിയ പാടാ, വലിയ പാട്. കാരണം ലോകത്തിൽ വലിയവനാക്കുന്ന യേശു, എന്നാൽ ബൈബിളിലെ യേശു പറയുന്നു, ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ നീ സ്നേഹിക്കരുത്, ഉള്ളത് കൊണ്ട് മതി എന്ന് വിചാരപ്പേ. ഇതാ ധനികനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികള് അവർ അനേക കുടുക്കുകളിൽ വീണു പോകും. നിന്നെ ഏത് നിലയിൽ വിളിച്ചിരിക്കുന്നു ആ നിലയിൽ തന്നെ നിൽക്കുക, എന്നിട്ട് നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. ഇതൊന്നും ഈ മറ്റൊരു യേശുവിനാൽ ക്രാഫ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് കഴിയില്ല. കാരണം അവരുടെ ഉള്ളിൽ ഓൾറെഡി പിശാചിനാൽ, പിശാചിന്റെ സപ്പോർട്ടിനാൽ മനുഷ്യൻ കാർവ് ചെയ്തെടുത്ത, മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്ത, മനുഷ്യൻ സങ്കല്പിച്ചെടുത്ത ഒരു യേശുവിനാൽ അവർ പിടിക്കപ്പെട്ടുപോയി. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, അത് ഞാൻ പ്രസംഗിച്ച യേശു അല്ല, അത് മറ്റൊരു യേശുവാണ്. ഇതാണ് കർത്താവ് യേശു പറയുന്നത്, അനേക കള്ള പ്രവാചകന്മാർ വന്ന് കള്ള ക്രിസ്തുക്കളെ അണിനിരത്തും, അവർ നിങ്ങളെ ചതിക്കും, കഴിയുമെങ്കിൽ വ്രതന്മാരെയും ചതിക്കുവാൻ തക്കവണ്ണം അവർ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഈ കാര്യങ്ങൾ പറയുമ്പോ വ്രതന്മാരും അതിന്റെ മേൽ വീഴും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ അത്ഭുതം ചെയ്യാൻ പറ്റും? പ്രിയ സഹോദരങ്ങളെ, സാത്താൻ നമ്മുടെ പ്രതിയോഗിയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ബൈബിൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ, നിങ്ങളുടെ പ്രതി ഉപയോഗിക്കുന്ന സാത്താൻ ആരെവിടെയെങ്കിലും എന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. പക്ഷെ മറ്റൊരേശുവിന്റെ പ്രസംഗത്തിൽ നിന്ന് ഇത് കേൾക്കത്തേയില്ല. മറ്റൊരേശുവിന്റെ പ്രസംഗത്തിൽ അതിന്റെ പുറകിൽ നിൽക്കുന്നത് പിശാചല്ലേ, പിന്നെ എങ്ങനെ കേൾക്കണേ? അതിന്റെ ഐഡന്റിഫിക്കേഷനിലേക്ക് നമ്മളിപ്പോ കടന്നു വരാൻ പോവുക. ആ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷനിലേക്ക് നമ്മൾ തിരിച്ചറിയാൻ പോവുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ മറ്റൊരു യേശുവിനാൽ പിടിക്കപ്പെട്ട് ജീവിക്കുന്ന ആ തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അവൻ ചതിയിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മളിത് മനസ്സിലാക്കണം. ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്ത് ഇത് മനസ്സിലാക്കിയിട്ട് ആ പിതാവിന്റെ ഓപ്പറേഷനിൽ നമ്മൾ ചേരണം. ഓപ്പറേഷനിൽ നമ്മൾ ചേരണം. ഇത് ഓപ്പറേഷന്റെ കാര്യം ഞാൻ അധികം പറയുന്നത് കൊണ്ട് പലർക്കും എന്ത് പറ്റുന്നില്ല, അവര് കേട്ട സുവിശേഷവും ഇതാ കർത്താവ് എന്നിലൂടെ പറയുന്ന സുവിശേഷവും അവർക്ക് തമ്മിൽ യോജിക്കുന്നില്ല, യോജിക്കുന്നില്ല. അപ്പോ അവർ ചിന്തിക്കും, ഈ വ്യക്തി എന്താ ദൈവരാജ്യത്തെ കുറിച്ച് ഇങ്ങനെ കൂടുതലായി പറഞ്ഞുകൊണ്ടിരിക്കണേ? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ബൈബിളിലെ യേശുവിനെ ഒന്ന് നോക്കിയേ. യേശു എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? യേശു യേശു യേശു, ഞാൻ യേശു യേശു, അങ്ങനെയാണോ? അല്ല, യേശു പറഞ്ഞത് തന്റെ അപ്പന്റെ രാജ്യത്തെ കുറിച്ചാ, ദൈവരാജ്യത്തെ കുറിച്ചാ അല്ലേ? അപ്പോ നിങ്ങൾ പറ, ഞാൻ എന്നാ ഇതിൽ പറയണ്ട? യേശു എന്നോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഘോഷിപ്പിക്കും. ഞാൻ അത് പറയണോ, അതോ കൂടുതൽ എംഫസിസ് ചെയ്യാൻ അതിന് കൊടുക്കണോ? അല്ല, ഇതാ യേശു യേശു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. രണ്ടിനും ബൈബിൾ എന്ത് പ്രാധാന്യം കൊടുത്തോ അത് തന്നെ കൊടുക്കണം. ദൈവരാജ്യം പ്രസംഗിക്കാൻ പറഞ്ഞാൽ ദൈവരാജ്യം പ്രസംഗിക്കണം. അത് കഴിഞ്ഞ് ആ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ യാത്രയാക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് അറിയിക്കണം. ഇത് രണ്ടും ഞാൻ അറിയിക്കുന്നു. എന്നാൽ നിങ്ങൾ എന്താ ബുദ്ധിമുട്ട് കാണുന്നതെന്ന് അറിയാമോ? നിങ്ങൾ കേട്ട പ്രസംഗത്തിൽ ഒന്നേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ, ഏത്? യേശുവിനെ മാത്രം. എന്നാൽ ഞാൻ പറയുന്ന പ്രസംഗത്തിൽ, ഈ ബൈബിളിൽ പ്രസംഗിച്ച യേശുവിനെ, സ്വർഗത്തിൽ നിന്നുള്ള യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നത്, യേശു എന്നോട് എന്താണോ പറഞ്ഞത് അത് അറിയിച്ചിട്ട് ഞാൻ അതിലേക്കുള്ള വഴിയായി യേശുവിനെ അറിയിക്കുന്നു. ആ യേശു എന്ന യേശുവിലൂടെ അല്ലാതെ നമുക്ക് ഈ ദൈവരാജ്യത്തിലേക്ക് എത്താൻ പറ്റുകയില്ല. ആ യേശുവിനെ അനുഗമിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ ഇതല്ല നിങ്ങൾ ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്, അതാ വിഷയം. അതുകൊണ്ട് വ്യത്യാസം തോന്നുന്നു, മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാ നിങ്ങൾ മനസ്സിലാക്കുക. മാർക്കോസ് 1:15 യേശുവിന്റെ ആദ്യ പ്രസംഗം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ടു, മനുഷ്യ നീ ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്നിട്ട് നമ്മളോട് പറയാം, നിങ്ങൾ പോകുമ്പോ ഇത് പറയണം. ഞാൻ പറഞ്ഞത് യേശുവിന് മുമ്പ് വന്ന യോഹന്നാൻ അത് തന്നെയല്ലേ പറഞ്ഞേ? മത്തായി 4:4 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതാ 3 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതാ സ്നാപക യോഹന്നാൻ പറയുന്നത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. എന്തേ നമുക്ക് ഈ കാലത്ത് ഇത് പറയാൻ വയ്യ? ഏത് യേശു പറഞ്ഞത്? ബൈബിളിലെ സ്വർഗത്തിൽ നിന്ന് യേശു പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്ന് ഏത് യേശുവിനെയാ പറയുന്നേ? യേശു എന്ന് പേരേ ഉള്ളൂ. നല്ലൊരു സ്ഥലത്തും യേശു എന്ന് പേരേ ഉള്ളൂ. അത് സ്വർഗത്തിൽ നിന്ന് വന്ന യേശു അല്ല, ലോകത്തിൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത യേശുവാ. അപ്പൊ എങ്ങനെ തിരിച്ചറിയും? ഫലം നോക്കി തിരിച്ചറിയണം. ഇതാ 2000 നോട്ട് ഇറങ്ങിയപ്പോ അതിന് തൊട്ടടുത്ത ദിവസം ബാംഗ്ലൂരിൽ നിന്ന് കള്ളനോട്ട് പിടിച്ചു. രൂപത്തിലെല്ലാം 2000 നോട്ടാ, രൂപത്തിലെല്ലാം 2000 നോട്ടാ. പക്ഷേ അത് ആ സ്കാനറിന്റെ അടിയിലേക്ക് പോയപ്പോഴാണ്, മണി സ്കാനറിന്റെ അടിയിലേക്ക് പോയപ്പോഴാണ് അതിന്റെ കള്ളത്തരം വെളിയിലായത്. അതിന്റെ അകത്തളത്തിലെ ത്രെഡിങ് ഉണ്ട്, MG ഡിറ്റക്ഷൻ ഉണ്ട്, അതായത് മാഗ്നറ്റിക് ഡിറ്റക്ഷൻ, UV ഡിറ്റക്ഷൻ ഉണ്ട്, അൾട്രാവയലറ്റ് ഡിറ്റക്ഷൻ. ഇതൊന്നും സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. ഇതൊക്കെ മെഷീന്റെ അടിയിലേക്ക് പോയപ്പോഴാണ് സംഭവം പിടുത്തം കിട്ടുന്നേ. ഇത് കള്ളനാണെന്ന് സംഭവം പേരിലെല്ലാം 2000 നോട്ടാ, സംഭവം പേരിലല്ല യേശുവാ. ഇതുകൊണ്ടാ യേശു പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കൾ വരുമെന്ന്. അനേക കള്ളക്രിസ്തുക്കള് ഇന്ന് കള്ളക്രിസ്തുക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാ. നിങ്ങൾക്കറിയാമോ, കള്ളക്രിസ്തുക്കളെ പിടിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, അവരെ എടുത്തു പോയിട്ട് ദൈവരാജ്യം പറഞ്ഞാൽ മതി. ഓടാനെ അവര് പറയും ഇത് ശരിയല്ല, ഞങ്ങൾ കേൾക്കുന്ന സംഭവമല്ല ഇത്, ഇത് ദുരുപദേശമാണ്. അവർ ഉടനെ നിങ്ങളെ മേൽ ചാപ്പടിക്കും. അവർ പിന്നെ അടുത്തൊരു പ്രസംഗവേദി നിങ്ങളെ കയറ്റത്തില്ല. പെട്ടെന്ന് തിരിച്ചറിയോ, അത് ബൈബിളിലെ ക്രിസ്തു അല്ല, അത് കള്ളക്രിസ്തുവാ, അത് കള്ളക്രിസ്തുവാ. ബൈബിളിലെ ക്രിസ്തു അല്ല, ബൈബിളിലെ ക്രിസ്തു ആണെങ്കിൽ താൻ പ്രസംഗിച്ച പ്രസംഗം, താൻ 2000 വന്ന് മുമ്പ് വന്ന് 3.5 പ്രസംഗിച്ച പ്രസംഗം അത് പ്രസംഗിക്കുമ്പോൾ ബൈബിളിലെ ക്രിസ്തു എൻകറേജ് ചെയ്യത്തേയുള്ളൂ. കാരണം യേശുവാണ് നമ്മളെ പറഞ്ഞയച്ചത്, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഘോഷിപ്പിൻ, മാനസാന്തരപ്പെടുകയും ജനത്തോട് പറയുക. ഹല്ലേലൂയ. അല്ലാതെ നിങ്ങളെ ഒരിക്കലും വിലക്കത്തില്ല. വിലക്കുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കോ, സ്പിരിറ്റ് വേറെയാ. യേശു ഒന്ന് പുറത്ത് പേര് മാത്രമേ ഉള്ളൂ, അകത്ത് സംഭവം വേറെയാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതാ, യേശുവിന്റെ രൂപം കൈകൊണ്ട് ഉണ്ടാക്കിയപ്പോ എന്നിട്ട് അതിന് യേശു എന്ന് പേരിട്ടു. അത് യേശു ഒന്നുമല്ല. ഓക്കെ, ഇതേപോലെ ചിന്തകളാണ്, മനുഷ്യന്റെ ചിന്തകളാണ് മനുഷ്യനെ, മനുഷ്യന് പേര് കൊടുക്കുന്നത്. മനുഷ്യന്റെ ചിന്തകളാണ് മനുഷ്യന് പേര് കൊടുക്കുന്നത്. വാട്ട് ഹി തിങ്ക് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസി. ഇതൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തത്വമാണ്. ഒരു മനുഷ്യന് പേര് കൊടുക്ക, പേര് വരുന്നത് അവന്റെ ചിന്തകളിലൂടെയാണ്. ഈ ബൈബിളിലെ യേശുവിന്റെ ചിന്ത മുഴുവൻ ദൈവിഷ്ടമാണ്. യേശു പറയുന്നത് കേട്ടിട്ടില്ലേ, യോഹനെ അറിഞ്ഞുകുത്തിയിട്ട്, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യാനാ വന്നത്, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യാനാ വന്നത്. അങ്ങനെ യേശുവിന്റെ ചിന്ത മുഴുവൻ എന്താ? പിതാവിന്റെ ഇഷ്ടമാണ്. അപ്പോ ഇന്ന് നമ്മൾ പലപ്പോഴും സേവിക്കുന്ന യേശു, ആ യേശു നമ്മുടെ ഇഷ്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നേ, ലോകത്തിൽ രാജാക്കന്മാരായി ജീവിപ്പിക്കാൻ സഹായിക്കുന്ന യേശു, ഇതാ നമ്മുടെ ഇഷ്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നേ. എന്നാൽ ബൈബിളിൽ സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ഉണ്ട്. ആ സ്വർഗത്തിൽ നിന്ന് വന്ന യേശു എന്ന് പറയുന്ന പ്രിയ സഹോദരങ്ങളെ, സ്വന്തം ഇഷ്ടത്തിലേക്ക് തിരിയുന്നത് പോലുമില്ല, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ വന്നത്. ഇതാ ബൈബിളിലെ യേശു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു. എന്നാൽ ഇന്ന് ലോകത്തിൽ അനേക യേശുക്കളെ നിരത്തിയിരിക്കുകയാണ്, അനേക യേശുക്കളെ. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ചിന്ത എന്താണോ ആ ചിന്തയാണ് അവന് പേര് കൊടുക്കുന്നത്. ഒരു സഹോദരന്റെ പേരാണ് സാധുശീലൻ. എന്ത് ശീലൻ? സാധുശീലൻ. പക്ഷേ നമ്മൾ കേട്ടില്ലേ, ശാന്തമ്മ ജനിച്ചപ്പോ ശരീരം നോക്കി പേരിട്ടതാ സാധുശീലൻ ശാന്തമ്മ. പലരും പറയപ്പെട്ടിട്ടുണ്ട് പേര് ശാന്തമ്മ എന്നാ. പക്ഷേ പുള്ളിക്കാരത്തിയുടെ വാ തുറന്നാ പിന്നെ ആ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ജീവിതമാ. അപ്പോ പേര് യേശു എന്നാണ്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, പ്രവൃത്തി വെളിപ്പെടുമ്പോ ഈ പുസ്തകത്തിലെ സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ചിന്തകൾ, ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ നെയിം തീരുമാനിക്കുന്നത്, നമ്മുടെ പേര് തീരുമാനിക്കുന്നത്, നമ്മുടെ ചിന്തകൾ. ഇതാ നേരത്തെ പറഞ്ഞതുപോലെ സാധുശീലൻ എന്നാണ് അയാളുടെ പേര്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ ആളുടെ പേര് മാറ്റി വിളിച്ചു, കൊലപാതകി, കില്ലർ, പ്രെഡിറ്റർ, കില്ലർ, കൊല്ലുന്നവൻ, കൊല്ലുന്നവൻ. എന്തേ ആ പേരിട്ടെ? കാരണം അദ്ദേഹം തന്റെ ജീവിതത്തിൽ തന്റെ വീട്ടിലെ ചിലരെ കൊന്നു. അപ്പോ തുടർന്ന് ന്യൂസ് പേപ്പറിൽ, ന്യൂസ് മീഡിയയിൽ ഇദ്ദേഹത്തിനെ സാധുശീലൻ എന്ന് പറഞ്ഞല്ല അറിയുന്നത്, കൊലപാതകിയായ, കൊലപാതകിയായ, കില്ലറായ. അപ്പോ അങ്ങനെ പേരിടാൻ കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തി അദ്ദേഹത്തെ വെളിപ്പെടുത്തി. പ്രവൃത്തി ഇതുകൊണ്ട് പറഞ്ഞ ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയാൻ കർത്താവ് പറഞ്ഞേ, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയാം. ബൈബിളിലെ യഥാർത്ഥ യേശു ക്രിസ്തുവിനാലാണോ നിങ്ങൾ വീണ്ടും ജനിച്ചത്? അതേ യേശുവിന്റെ ദിവ്യ സ്വഭാവം ഓരോ ദിവസവും പ്രിയമക്കളെ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. അല്ലയോ? നിങ്ങളൊരു സംഘടനക്കാരനോ ഒരു ഡിനോമിനേഷൻകാരനോ ഏതെങ്കിലും സൊസൈറ്റിയോ ഗ്രൂപ്പുകാരനോ ഒക്കെ ആയെങ്കിൽ നടക്കും. എന്നാൽ ഒന്നിയോ അവനെ 3:9 പറയുന്നു, ദൈവത്തിന് ജനിച്ചവർ പാപം ചെയ്യുന്നില്ല. ഐഡന്റിഫിക്കേഷൻ, കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ കിടക്കുന്നു, അതുകൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഫലം നോക്കി വൃക്ഷത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. അപ്പോ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ നാൾതോറും നാൾതോറും ദൈവിഷ്ടം ചെയ്യുന്നതിലേക്ക് കയറി വരും, ദൈവിഷ്ടം ചെയ്യുന്നതിലേക്ക് കയറി വരും. ഹല്ലേലൂയ. അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത് യേശു ക്രിസ്തു എന്താണോ ഇവിടെ ചെയ്തത്, എന്താണോ ഇവിടെ പ്രസംഗിച്ചത്, എന്ത് മാതൃകയാണോ നമുക്ക് കാണിച്ചു തന്നത്, അതിന് ഫോക്കസ് ചെയ്യണം. അതിൽ ഫോക്കസ് ചെയ്യാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം അവർ ഓൾറെഡി എറർസ് തലത്തിലേക്ക് പോയി കളഞ്ഞു. ഏതിനാ, മറ്റൊരു യേശുവിനാൽ എറർ തലത്തിലേക്ക് പോയി കഴിഞ്ഞു. അത് നമ്മൾ ഒന്ന് സൂക്ഷിച്ചു പോരാ. എറർ തലത്തിലേക്ക് പോയാൽ യേശുവിനെ കൊണ്ട് തന്നെ, അതായത് ഈ മറ്റൊരു യേശുവിനെ കൊണ്ട് തന്നെ ഒറിജിനൽ യേശു പ്രസംഗിച്ച സുവിശേഷത്തെ മറയ്ക്കും. ശ്രദ്ധിച്ചു കേട്ടോ, മറ്റൊരു യേശുവിനെ കൊണ്ട് ഒറിജിനൽ ബൈബിളിലെ സ്വർഗത്തിൽ നിന്ന് യേശു പറഞ്ഞ സുവിശേഷത്തെ മറയ്ക്കും. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. Lord, I love you. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്നു. ഏത് കർത്താവ്? ബൈബിളിലെ കർത്താവ്. ഏത് കർത്താവ്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവ്. ഇപ്പൊ അങ്ങനെ പറയേണ്ടി വരും, കാരണം ഇന്ന് അനേക കർത്താക്കന്മാരെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. ഇവരെഴുതിയിരിക്കുകയാണ് യേശു, സ്വർഗത്തിൽ നിന്ന് വന്ന യേശു പറയാണ്, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു, പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു നമ്മളോട് പറഞ്ഞു അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വരും. അത് തന്നെ വിശുദ്ധ പൗലോസും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ യോഹന്നാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെയിൽ പത്രോസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ കള്ളപ്രവാചകന്മാരും ഉണ്ടായിരുന്നു, ദുരുപദേഷ്ടക്കന്മാരുണ്ടായിരുന്നു. അപ്പോ ഇവരുടേതായ യേശുവിനെ അവരുടെ മനസ്സിൽ ക്രാഫ്റ്റ് ചെയ്യും, ഉണ്ടാക്കിയെടുത്തു അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു യേശു. അതുകൊണ്ടാണ് ഇത്രയധികം ഡിനോമിനേഷൻ യേശുവിന്റെ പേര് കിടക്കുന്നത്, ഇത്രയധികം മതഗ്രൂപ്പുകൾ യേശുവിന്റെ പേര് കിടക്കുന്നത്, കാരണം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ യേശുവിനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് കണ്ണുകൊണ്ട് കാണുന്ന പ്രതിമയല്ല, പകരം നമ്മുടെ സങ്കല്പത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ളൊരു യേശു. ഈ എന്നാ ബൈബിളിലെ യേശു ഒരിക്കലും അങ്ങനെ തിരിയത്തില്ല, കാരണം യേശു പറയുന്നു ഞാൻ എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാ. ഞാനോ ഉയരത്തിൽ നിന്നുള്ളത്, നിങ്ങളോ കീഴിൽ നിന്നുള്ളവർ. അപ്പൊ കീഴിൽ നിന്നുള്ളവർ തങ്ങളുടെ ഇഷ്ടപ്രകാരം യേശുവിനെ ഉണ്ടാക്കുന്നു. അപ്പോ ആ യേശുവും ഉയരത്തിൽ നിന്ന് വന്ന യേശു തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, താഴെ നിന്ന് വന്ന യേശു പിശാചിന്റെ സപ്പോർട്ടിനാൽ മനുഷ്യന്റെ ഉള്ളിൽ രൂപപ്പെടുന്നതാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പിശാചിന്റെ കിങ്ഡത്തെ ഇവിടെ നിന്ന് എടുത്തു കളഞ്ഞ് ദൈവത്തിന്റെ രാജ്യത്വം ഇവിടെ സ്ഥാപിച്ച് മരണമുള്ള മനുഷ്യരെ മരണമില്ലാത്തവരാക്കി ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴുന്നവരാക്കി തീർക്കാനാണ് സ്വർഗത്തിൽ നിന്നുള്ള യേശു വന്നത്. എന്നാൽ ഭൂമിയിൽ നിന്നുള്ള യേശുക്കളെ പിശാചി ഇറക്കി വിട്ടിരിക്കുന്നത് ഈ സന്ദേശത്തെ തടഞ്ഞ് തന്റെ ഭൂമിയിലെ സാമ്രാജ്യം, ഇന്ന് സർവ്വലോകവും പിശാചിന്റെ കീഴിൽ കിടക്കുന്നല്ലോ, അത് അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി ഇവരെ പറ്റിക്കാൻ, ഈ ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ അനേക ക്രിസ്തുക്കളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുത്തിരിക്കുക. അവരാ ക്രിസ്തുവിനെ ആരാധിച്ച് അവിടെ അങ്ങ് ഇരുന്നോളൂ, പോകത്തില്ല. അവർക്ക് ദൈവത്തിന്റെ ഓപ്പറേഷനെ കുറിച്ചൊന്നും അറിയത്തില്ല. അതായത് ഏത് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്ത് ഓപ്പറേഷൻ? കർത്താവ് പറഞ്ഞു കേട്ടില്ലേ മത്തായി 7:21, എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരല്ല എന്റെ പിതാവിന്റെ ഓപ്പറേഷൻ, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. അപ്പൊ എന്തുണ്ട്? ദൈവം ഇവിടെ ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട്, ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്, അത് ചെയ്യുന്നവരാണ് സ്വർഗത്തിൽ കിടക്കുന്നത്. ഈ ഓപ്പറേഷനെ മറയ്ക്കാനാണ് അനേക ക്രിസ്തുക്കളെ ഇന്ന് ക്രിസ്തീയ ലോകത്തിലേക്ക് പിശാചു തള്ളിയിട്ട് തന്നിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യം, ഞാൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ദൈവം എന്നെ മനസ്സിലാക്കി തന്നൊരു കാര്യം, സ്പിരിറ്റ് ഏതാണ് എന്നറിയാൻ വേണ്ടി ബൈബിളിലെ ഹോളി സ്പിരിറ്റ് ആണോ അത് ദൈവത്തിന്റെ ആത്മാവാണോ പിശാചിനാൽ ഇതാ രൂപപ്പെട്ട ആ ക്രാഫ്റ്റഡ് അന്തരീക്ഷമാണ്, അതായത് വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ അവിടെ വ്യാപരിച്ചത് മറ്റൊരാത്മാവാണ്, പിശാചിന്റെ ലോകത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവാണോ തിരിച്ചറിയാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, ബൈബിളിലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യേശു പ്രസംഗിച്ച ദൈവരാജ്യം സുവിശേഷം ഒന്ന് പറഞ്ഞാൽ മതി, ഉടനെ തിരിച്ചറിയാം. അവർ നിങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ അത് ബൈബിളിലെ ക്രിസ്തു, സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തു അല്ല. അവര് നിങ്ങളെ പിന്നെ വിളിക്കുന്നില്ല, നിങ്ങളെ അങ്ങ് കവർ ചെയ്യുന്നുവെങ്കിൽ അവര് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിന്റെ ആളല്ല, പകരം ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള മനുഷ്യന്റെ ഇഷ്ടപ്രകാരം സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ദൈവത്തിന് അന്ത്യകാലത്ത് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശകന്മാരെ പേരിക്കും. അങ്ങനെ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം അവര് അവരുടെ മനസ്സിൽ മെന്റലി ക്രാഫ്റ്റ് ചെയ്ത ഒരു യേശുവിനെയാണ് അവർ പുറകെ പോകുന്നത്. അതിന്റെ പുറകിൽ പരിശുദ്ധാത്മാവല്ല, അതിന്റെ പുറകിൽ പൗലോസ് പറഞ്ഞതുപോലെ മറ്റൊരാത്മാവാണ്, പിശാചിന്റെ ആത്മാവാണ്. അങ്ങനെ ഈ ലോകത്തിൽ നല്ലൊരു പങ്കും ക്രിസ്ത്യാനികളും ഇന്ന് കർത്താവ് യേശു പറഞ്ഞതുപോലെ അനേക ക്രിസ്തുക്കൾ, അനേക കള്ളപ്രവാചകന്മാർ വന്ന് നിങ്ങളെ തെറ്റിക്കും, ആ തെറ്റിൽ വീണ് കിടക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇന്ന് സഭകളിൽ, വ്യക്തികളിൽ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഫലം ഇന്ന് രൂപപ്പെടാത്തത്. എന്നാൽ ഇതിന്റെ ഇടയിൽ അവിടെ ഇവിടെയും ഏതാനും നല്ല ദൈവദാസന്മാരും നല്ല ദൈവമക്കളും ഉണ്ട്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, നിങ്ങളും ബൈബിളിൽ സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവിനാൽ വീണ്ടും ജനിച്ച്, സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവിനെ അനുഗമിച്ച്, ആ നിങ്ങളുടെ പൂർണ്ണ ആത്മാവും ദേഹിയും ദേഹവും ആ ക്രിസ്താനുരൂപമായി വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമക്കളെ, അതിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, ഒരിക്കല് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഒരു ചർച്ച്, ആ ചർച്ചില് ഇതാ എന്നെ നിരന്തരം അവരുടെ ദൈവദാസന്മാരെ ട്രെയിൻ ചെയ്യാനൊക്കെ വിളിക്കും. കാരണം ദൈവസിനെ അങ്ങയുടെ മെസ്സേജ് ടോട്ടലി ഡിഫറെന്റ്. അത് നല്ല ദൈവമക്കളാണോ? നല്ല ദൈവമക്കളാണ്. അവർക്ക് ദൈവത്തെ ആരാധിക്കുവാനും അവർക്ക് ദൈവത്തെ സ്തുതിക്കാനും, പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, അവർക്ക് അറിയേണ്ടത് അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അതിലേക്ക് എത്തിയിട്ടില്ല. ആ ദൈവരാജ്യ വചനങ്ങൾ അത് കേട്ടു തുടങ്ങുന്നില്ല, ഭയങ്കര താല്പര്യം. അപ്പോ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ മീറ്റിംഗ് അവരുടെ ദൈവദാസന്മാർക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പറയുണ്ടായി, അതായത് ദൈവദാസ് പ്രാർത്ഥനയുടെ സമയത്ത് അവിടെ ഇങ്ങനെ പറയുണ്ടായി, ഇതാ ദൈവദാസിനെ ഇന്നത്തെ ഈ സീരിയസ് പേര് വളരെ അനുഗ്രഹമായിരുന്നു, വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. എന്ത് അനുഗ്രഹം എന്ന് അറിയാമോ? എന്നെ അനുഗ്രഹം എന്നറിയാമോ? നമുക്ക് ഈ മീറ്റിംഗ് വേറെ ഒക്കെ നടത്തണം, ഇനിയും നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഇതാ തുടർന്ന് ഞങ്ങള് സന്തോഷിച്ച് വീട്ടിലേക്ക് എത്തി. ഇതാ ഞങ്ങള് സന്തോഷിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു പോവും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഇതാ ഞങ്ങള് സന്തോഷിച്ച് വീട്ടിലേക്ക് എത്തി, ഞങ്ങള് സന്തോഷിച്ച് വീട്ടിലേക്ക് എത്തി കഴിഞ്ഞു പോവും. പിറ്റേ ദിവസം ഇതാ ഈ ദൈവദാസം വിളിച്ചു. ഈ പിറ്റേ ദിവസം ഈ ദൈവദാസം വിളിച്ചിട്ട് ഇവിടെ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു. ഇതിന്റെ ഇടയിൽ പിശാചി കയറി പ്രവർത്തിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അദ്ദേഹം വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ടോണൊക്കെ വേറെ രീതിയില് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ദൈവദാസനല്ലേ, ചില കാര്യങ്ങൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഓ, ഞാൻ ചോദിച്ചു, എന്താണ് ചോദ്യം? എന്താ സാറേ, എന്താ ദൈവദാസനെ ക്ലാരിഫൈ ചെയ്യാനുള്ളത്? അദ്ദേഹം ഉടനെ പറഞ്ഞത്, യേശു ക്രിസ്തു ദൈവമാണ്. എനിക്ക് അതിശയം തോന്നി, ഇതെന്ന് ഈ ദൈവദാസൻ ഇങ്ങനെ പറയണേ? ഇത്രയും നേരം ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിനെയും കുറിച്ച് പ്രസംഗിച്ചു വന്നിട്ട് എന്നോട് ചോദിക്കും യേശുക്രിസ്തു ദൈവമാണ്. ഇത് എന്താ വിഷയം എന്നറിയാമോ? കള്ള യേശു, യേശുവിന്റെ ആളുകൾ, യേശുവിന്റെ ആ കള്ള യേശുവിന്റെ ദാസന്മാർ, ആ കള്ള യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ, അതേ അവനെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവർ ചർച്ചിലുണ്ട്. ഇവർക്ക് ദൈവരാജ്യ സൂചിച്ച യേശു, ബൈബിളിലെ സ്വർഗത്തിൽ നിന്ന് വന്ന യേശു പ്രസംഗിക്കുന്ന ദൈവരാജ്യ സൂചിച്ച കേട്ട അലർജിയാണ്. ആ അലർജിയുടെ തലത്തിലായിരിക്കുമ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതാ നിങ്ങളും ഇത് അനുഭവിക്കും, നിങ്ങളിത് അനുഭവിക്കും. ഏതെങ്കിലും രീതിയിൽ ദൈവരാജ്യ സന്ദേശം ലോകത്തിലേക്ക് അറിയുന്ന തടയുകയാണ് അവർ ചെയ്യുന്നത്. ഇതാ ഈ വ്യക്തി ദൈവരാജ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, യേശുവിന് അല്ല. ശ്രദ്ധിച്ചേ, ബൈബിൾ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് യേശു എന്തിന് പ്രാധാന്യം കൊടുത്തോ, അപ്പോസ്തലന്മാർ എന്തിന് ഏത് പ്രയോറിറ്റിയിൽ പ്രാധാന്യം കൊടുത്തോ, അത് നമ്മൾ പറയുവാനായിട്ടാണ്. ഇതാ ഞാന് അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, ഒന്ന് അവർ ആ ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് ഇന്നത്തെ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങളെ ദുരുപദേശകർന്ന് ചാപ്പ കുത്താൻ വേണ്ടിയാണ് കള്ളക്രിസ്തുക്കന്റെ ആളുകൾ അത് ചോദിച്ചത്. നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഏത് ലെവലിലാണ് നിങ്ങൾക്കിപ്പോ യേശുവിനെ അറിയേണ്ടത്? എറ്റേണൽ ലെവലിലാണോ ഓപ്പറേഷണൽ ലെവലിലാണോ? ഏതിലാണ് യേശുവിനെ അറിയേണ്ടത്? ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, ഏത് ലെവലിൽ യേശുവിനെ അറിയണം? എറ്റേണൽ ലെവലിൽ അറിയണോ ഓപ്പറേഷണൽ ലെവലിൽ അറിയണോ? അതായത് നിത്യതയുടെ ലെവലിൽ അറിയണോ അതോ ഇപ്പോഴത്തെ പ്രവൃത്തിയുടെ ലെവലിൽ അറിയണോ? ഇതാ ഞാൻ എന്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. എറ്റേണൽ ലെവലിൽ യേശു ക്രിസ്തു ദൈവമാണ്. ഓപ്പറേഷണൽ ലെവലിൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ്, മനുഷ്യപുത്രനാണ്, ആയിരുന്നു, ഇപ്പോ മരിച്ചിട്ട് ജയം പ്രാപിച്ചതിനാൽ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഓപ്പറേഷണൽ ലെവലല്ല, എന്നാൽ എറ്റേണൽ ലെവലിൽ യേശു ക്രിസ്തു ദൈവമാണ്. ഇവർക്ക് എവിടെ അറിയാം എറ്റേണലും, ഇവർക്ക് എവിടെ അറിയാം ഓപ്പറേഷണലും? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി. അതിന്റെ അർത്ഥം നേരത്തെ ആരായിരുന്നു? ദൈവമായിരുന്നു. ഇപ്പോ അത് വിട്ടു, എന്നിട്ട് തന്നെത്താൻ താഴ്ത്തി എന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം പറയുന്നു. എന്തിന്? ഇസ് ഫോർ ആൻ ഓപ്പറേഷൻ, ഇസ് ടു ഡു ദ വിൽ ഓഫ് ഗോഡ്. ഇതൊന്നും അറിയാതെ ഈ യേശുവിനെ ആരാധിച്ച് മാത്രം നിൽക്കുന്ന വ്യക്തികളോട് ഇതേ പറഞ്ഞ എവിടെയിട്ട് മനസ്സിലാകുക? തന്നെത്താൻ ദൈവത്തോള സമത്വം വേണ്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, നിങ്ങൾ പറഞ്ഞു ഇല്ലല്ലോ. ദൈവത്തിന് ഒരു ഓപ്പറേഷൻ നടത്താനുണ്ട്, മാനവരുടെ ഇടയിൽ പിശാചിനെ നീക്കാനുണ്ട്, അവന്റെ കിങ്ഡത്തെ എടുത്ത് കളയാനുണ്ട്, ഒടുക്കത്തെ ശത്രുവായ മരണത്തെ നീക്കാനുണ്ട്, രാജ്യം അവസാനം പിതാവിന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാനുണ്ട്, ഒരു ഓപ്പറേഷൻ നടക്കാനുണ്ട്. ഇതൊക്കെ ആര് പറയുന്നു? പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സ്തോത്രം. ഈ ഓപ്പറേഷനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഞാനല്ല കർത്താവ് തന്നെയാണ് കർത്താവിന് ക്രിസ്തു ദൈവത്തോട് സമത്വം വേണ്ടെന്ന് വെച്ചത്, ഞാനല്ല സഞ്ചിക്കുക. എന്നിട്ട് യേശു തന്നെ താഴേക്ക് ഇറങ്ങി, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, ഇംഗ്ലീഷിൽ പറയുകയാണെ ആ ദൈവത്തെ ഒഴിച്ചു മാറ്റിവെച്ചു. എന്നിട്ട് ദാ വേഷത്തിൽ മനുഷ്യനായി എന്ന് ബൈബിള് പറയുമ്പോ നമ്മൾ അവിടെ മനുഷ്യനായി എന്ന് പറഞ്ഞാൽ മനുഷ്യനായി നാമം പറയണം. എന്തിനാണ് മനുഷ്യനായെന്ന് വേണ്ടി ചോദിക്കണം, എന്തിനാണ് മനുഷ്യനായത്? ഹല്ലേലൂയ. അല്ലാതെ കണ്ണടച്ച് ഈ ഓപ്പറേഷനെ മുഴുവൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കള്ള ക്രിസ്തുക്കൾ ചെയ്യുന്നത് പോലെ ഇതൊന്നും പറയണ്ട. യേശു മനുഷ്യനായതുമല്ല, യേശു ദൈവത്തിനായതുമല്ല, യേശു ദൈവമാണ്. ഓക്കെ, യേശു ദൈവമാണ്, എറ്റേണലി ഹീസ് ഗോഡ്. പക്ഷെ എന്തിനാ ഇറങ്ങി വന്നത്? എന്തിനാ തന്നെത്താൻ ഒഴിച്ചത്? എന്തിനാ യേശു ഇതാ തന്നെത്താൻ താഴ്ത്തി ഇങ്ങ് വന്നത്? ആ ദൈവത്തോള സ്വന്തം മുറുകെ പിടിക്കേണ്ടെന്ന് വെച്ച് താഴ്ത്തി വന്നത്? ഇസ് ഫോർ ആൻ ഓപ്പറേഷൻ. എന്നിട്ട് എന്നെ നമ്മളോട് പറഞ്ഞേ, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതേ ചിലതൊക്കെ ചെയ്യാനാ. ആഹാ, അതാ പോയി അന്വേഷിക്കും മോനെ എന്താ ചെയ്യാൻ വന്നേ. അതാ കർത്താവ് പറഞ്ഞേ, ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നത് ചിലതൊക്കെ ചെയ്യാനാ. എനിക്ക് തോന്നിയതല്ല, സംഘടനയുടേതല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ ഞാൻ ഇറങ്ങി വന്നത് ഈ ഓപ്പറേഷന് വേണ്ടി. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ ഓപ്പറേഷന് വേണ്ടി ഞാൻ അതാ വന്നത്. ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോ ഇതാ അതിനെ തടയുന്ന പിശാചുണ്ട്. അവൻ ഉപയോഗിക്കുന്നത് പരീശന്മാരെ, ശാസ്ത്രിമാരെയാണ്, ചർച്ചിലുള്ളവരെയാണ് അവൻ ഉപയോഗിക്കുന്നത്. അന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് കള്ളക്രിസ്തുക്കളെയും അവരെ പ്രസന്റ് ചെയ്യുന്ന കള്ളപ്രവാചകന്മാരിലൂടെയാണ് ഇന്ന് ക്രിസ്തുവിന്റെ ഓപ്പറേഷൻ. മറ്റേതി പറഞ്ഞാൽ ദൈവ ഇഷ്ടത്തെ തടയുന്നത്, ദൈവ ഇഷ്ടത്തെ തടയുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നതല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം. ദാറ്റ് ഈസ് ഹിസ് ഓപ്പറേഷൻ. അത് ചെയ്യുന്നവരാ സ്വർഗാദി കയറുന്നത്. അപ്പൊ ഇവരെ ഏതോ ക്രിസ്തുവിനെ കർത്താവേ കർത്താവ് എന്ന് വിളിച്ചു, ഇവര് കയറുവോ? ഇത് എവിടെ യേശു പറയുന്നറിയാമോ? കള്ളപ്രവാചകന്മാരുടെ കാര്യം പറയുമ്പോഴും മത്തായി 7 വായിച്ചു നോക്ക്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവരാടുകളുടെ വേഷം പൂണ്ട്. അതാ മിനിസ്റ്ററുടെ, പാസ്റ്ററുടെ, അച്ഛന്റെ, മെത്രാന്റെ വേഷം പൂണ്ട്, അവർ പരീശന്റെ, ശാസ്ത്രിയുടെ വേഷം പൂണ്ട് നിങ്ങളെ അടുക്കൽ വരും. പക്ഷെ ആഗമ്യ അങ്ങനെയല്ല. ആഗമ്യ അവർ വേറെ ആളുകളാണ്. അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. അവർ കള്ളക്രിസ്തുവിന്റെ ആളുകളാണ്. അവർ ഈ ഓപ്പറേഷനെ കുറിച്ച് പറയില്ല. അവരാകപ്പാടെ പറയുന്നത് ആരാധന, ഡെലിവറൻസ്. യേശു വന്നത് പറയാണ്, ഏത് യേശു? സ്വർഗത്തിൽ നിന്ന് യേശു പറയാണ്, ഞാൻ വന്നതേ ചെറുതൊക്കെ ചെയ്യാനാ. അല്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ നിന്ന് ആരാധന അങ്ങ് സ്വീകരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നത് ചെറുതൊക്കെ ചെയ്യാനാണ്, ചെയ്യാൻ. മക്കളെ, യേശുവിനെ അനുഗമിക്കുന്നു, യേശുവിന്റെ ആളുകളെന്ന് പറയുന്നവരെന്ന് പോയി ചോദിക്കേ, നമ്മുടെ യേശു വന്ന് എന്നാ ചെയ്യാനാണ്? ആ ചെയ്തത് ഇന്നും തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളിൽ പറയുന്നത്, പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് തീർന്നോ? ഇല്ല. പിതാവിന്റെ വലതുഭാഗത്ത് തന്റെ ശത്രുക്കൾ പാദമിടുവാൻ കാത്തിരിക്കുന്നു. ചില ഓപ്പറേഷൻ ചെയ്യാനാണ് യേശു വന്നത്. ഇതൊന്നും മനസ്സിലാക്കുക. അതിനാ താഴേക്ക് ഇറങ്ങിയെ. അപ്പൊ താഴേക്ക് ഇറങ്ങിയ ആ ഭാഗം ദൈവപുത്രനായ യേശുവാണ്, മനുഷ്യനായ യേശുവാണ് എന്നൊക്കെ പറയുമ്പോ ബൈബിള് പറയുന്നേ അവൻ ദൈവപുത്രൻ, അവൻ മനുഷ്യപുത്രൻ. ഇത് പറയുമ്പോ അതിന് ആമേൻ പറയണം. എന്നിട്ട് എന്തിനാണ് ദൈവം മനുഷ്യനായി വന്നതെന്ന് അന്വേഷിക്കണം. അപ്പൊ രണ്ട് പൊസിഷനും മനസ്സിലാക്കണോ? Eternally he is God, but in operation he is the son of God and he is the son of man. മനസ്സിലാക്ക്. അല്ലാതെ ദൈവരാജ്യത്തെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയല്ല വേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ മൂക്കിലെ ശ്വാസം എടുത്തു തന്നെ താഴെ വീഴും. പിന്നെ ഓരോരുത്തരും യേശു കർത്താവിന്റെ സന്നിധി നിൽക്കേണ്ടി വരും. അന്ന് നമ്മുടെ കൈകളും കാലുകളും ബലപ്പെട്ടിരിക്കുമോ? ഹല്ലേലൂയ. നിങ്ങൾ എത്ര ആളെ കൂട്ടുന്നല്ല ദൈവം അന്വേഷിക്കുന്നത്, അവരെ നിങ്ങൾ ആരാക്കിയെന്ന് അന്വേഷിക്കണേ. ധനവചനം പറയുന്നു, നിങ്ങൾ കരയും കടലും കടന്ന് ആളുകളെ മദ്യചേർക്കുന്നു, കിട്ടുന്നുണ്ട്. പക്ഷെ ചേർന്ന ശേഷം നിങ്ങൾ അവരെ ആരാക്കുന്നു? നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കുന്നു. ഈ നാളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഗോഡ്സ് ഓപ്പറേഷൻ. ഇതൊന്നും ഒരു ക്ലാസ് കൊണ്ടൊന്നും തീരുന്നില്ല. ഗോഡ്സ് ഓപ്പറേഷൻ. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ എന്നെ എന്റെ പിതാവ് വായിച്ചതുപോലെ ഞാൻ നിങ്ങളെയും വായിക്കുന്നു. അതിന്റെ അർത്ഥം ഗോഡ്സ് ഓപ്പറേഷൻ ചെയ്താൽ ചെയ്തെടുക്കാനാണ് നിങ്ങൾ അയക്കുന്നത്. അത് മനുഷ്യന്റെ കാണുന്ന റിലത്തിൽ മാത്രമല്ല, ഭൗതിക മണ്ഡലത്തിൽ മാത്രമല്ല, അതവിടെ നിന്ന് തുടങ്ങുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രസംഗിക്കുമ്പോ. എന്നാലും നടക്കുന്നത് ഇൻവിസിബിൾ മണ്ഡലത്തിലെ, അദൃശ്യ മണ്ഡലത്തിലെ. കാരണം ദൈവരാജ്യം കാണുന്നതല്ല, കാണുന്നത് താൽക്കാലികം, കാണാത്ത നിത്യം, കാണാത്ത നിത്യം. അതുകൊണ്ട് മിസ്റ്റർ പോലീസിനെ പോലെയുള്ള അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനെ നോക്കി പാർത്തിരിക്കുന്നു. കാണാത്തതിനെ നോക്കി പാർത്തിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ വരുന്ന ചില സമയങ്ങളിൽ ഈ ക്രിസ്തുവിന്റെ ഈ രണ്ട് തലങ്ങളെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. Eternally he is God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ഈ വചനത്തിന് എന്തിനു തോന്നി ഇങ്ങനെ മാംസമായി വരാൻ? ഞങ്ങൾക്ക് ഇപ്പോഴും മാംസമായി വന്ന ആളെ വേണ്ട, ഞങ്ങൾക്ക് ഇപ്പോഴും ദൈവമായിരുന്നവനെ മതി. അതിന്റെ ആവശ്യം ഉണ്ടായത് കൊണ്ടാ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചേ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഇടയിൽ വസിച്ചേ. തന്നെത്താൻ താഴ്ത്തിയത് അതുകൊണ്ടാ. അപ്പൊ അന്വേഷിക്കണം, എന്തുകൊണ്ട് താഴ്ത്തി? ആ ഓപ്പറേഷൻ മനസ്സിലാക്കി ആ ഓപ്പറേഷനിൽ വിശ്വസിക്കുവാനായിട്ട് അടയാകണം. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. അപ്പൊ ഈ നാടുകളിൽ നമ്മൾ പലതും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, പലതും അറിയേണ്ടതായിട്ടുണ്ട്. പരിജ്ഞാനമില്ലാത്ത എന്റെ ജനം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടത്, ഈ കള്ള ക്രിസ്തുവിനെ പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇന്ന് സഭയുടെ, അതായത് സത്യത്തിലെ മക്കളുടെ ജീവിതത്തിൽ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ? കർത്താവ് പറഞ്ഞതുപോലെ കള്ള ക്രിസ്തുക്കളെ തിരിച്ചറിയാം, കള്ള പ്രവാചകന്മാരെ തിരിച്ചറിയാം. കർത്താവ് എത്രയോ വാണിങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. ഇത് പൗലോസ്പുസ്തകം വാണിംഗ് നൽകിയിരിക്കുന്നു, യോഹന്നാൻ വാണിംഗ് നൽകിയിരിക്കുന്നു, അവരുടെ കള്ള പ്രവാചകന്മാരുണ്ടായിരുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് അറിയത്തില്ല എങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടി പോകും. അപ്പോൾ ചില പോയിന്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ പുതിയ 500-ൻ്റെയും 1000-ൻ്റെയും അടിച്ചപ്പോൾ റിസർവ് ബാങ്ക് എല്ലാ ബാങ്കിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഒരു A3 സൈസുള്ള ഒരു നോട്ടീസ് ഒട്ടിച്ചു വെച്ചു. അതിൽ 500-ൻ്റെയും 2000-ൻ്റെയും 2000-ൻ്റെയും പടം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, നോ യുവർ ബാങ്ക് നോട്ട്സ്. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇതേപോലെ തന്നെ നമുക്ക് ചില പോയിന്റുകളൊന്ന് ശ്രദ്ധിക്കാം. കാരണം ഈ നാളുകൾ നമ്മൾ ഇതിനെ ഫേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതാ ഈ കളപ്രവാചനം നമ്മളെ പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ യേശു ക്രിസ്തുവിന്റെ ഓപ്പറേഷൻ, ദൈവപുത്രനും മനുഷ്യപുത്രനുമായി ദൈവം മനുഷ്യനായി വന്ന ഓപ്പറേഷൻ, ആ ഓപ്പറേഷനിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഈ പറയുന്ന സന്ദേശത്തെ, ദൈവരാജ്യ സന്ദേശത്തെ ചാപ്പ കുത്താനായിട്ട്, അതായത് ഇവർ കള്ളപ്രവാചകന്മാരാണെന്ന് കള്ളപ്രവാചകന്മാർ തന്നെ ചാപ്പ കുത്തും, എന്നിട്ട് ഈ ജനത്തെ പിന്നെ അതിലേക്ക് തിരിയിപ്പിക്കാനായിട്ട് ഇടയാകരുത്. അപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ തടയണമെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധം ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ പെട്ടുപോകാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്ത് ഇവർ ജയിച്ചു നിൽക്കുകയായിരുന്നു, നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ അവർ തോറ്റോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ കള്ളപ്രവാചകന്മാരുടെ ടീം തോറ്റോണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച സഹോദരങ്ങളെ, നിങ്ങൾ ആ സന്ദേശം പോയി കാണണം. ഇതാ അന്ത്യകാലത്തെ ഒരുക്കുക, ഒരുങ്ങുന്നത് എങ്ങനെ എന്നുള്ള സന്ദേശമാണ് മാർക്കോ ദ ബീസ്റ്റ് 666 ബന്ധത്തിൽ, 666 ബന്ധത്തിൽ. അപ്പൊ ദൈവം ഈ സന്ദേശം ഹൃദയത്തിൽ തന്നെ എന്തിനാണെന്ന് അറിയാമോ? കുറേ കള്ളപ്രവാചകന്മാരെയും അപ്പൊ തന്നെ നന്നായിട്ട് പ്രസംഗിക്കുന്നവരും അവർക്ക് അറിയാതെ അറിവില്ലാത്തത് കൊണ്ട് പ്രസംഗിക്കുന്നവരുമുണ്ട്, അവരെ തിരുത്താനും കള്ളപ്രവാചകന്മാരെ പിടിക്കാനും തന്നെയാണ് കർത്താവ് തന്നത്. അപ്പോ ഇത് അറിയിച്ചു. ഇതറിയിച്ചപ്പോ ഇത് കേട്ട ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, കഴിഞ്ഞ നാളുകളിൽ അവർക്കിത് അറിയത്തില്ല, എന്നാൽ ഇത് ബൈബിളിൽ വായിച്ചപ്പോൾ ഇവർക്ക് സത്യം പിടുത്തം കിട്ടി. സഭ അന്ത്യത്തോളം സഹിച്ചു നിൽക്കണമെന്ന്, ഇതിലൂടെ കടന്നു പോകണമെന്ന്. ഉടനെ ആ ദൈവദാസൻ ഇത് പ്രസംഗിക്കുവാനും തുടങ്ങിയപ്പോൾ ഉടനെ അദ്ദേഹത്തെ ഇന്നത്തെ സഭ എതിർത്തു. അന്ന് അവര് രണ്ടോ മൂന്നോ പേരും ഉണ്ടായിരുന്നുള്ളൂ ഇത് കേട്ട് മനസ്സിലാക്കിയവർ, എതിർത്തു. പക്ഷേ ഇന്ന് ജനം ആ ദൈവത്തിന്റെ ചിന്തയോടുകൂടെ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ ഇതുവരെ കേട്ടത് സത്യമല്ല, അസത്യമാണെന്നും ബൈബിളിലുള്ളതാണ് സത്യം എന്ന് അവർക്ക് മനസ്സിലായി. മനസ്സിലായപ്പോ എന്ത് സംഭവിച്ചെന്നറിയാമോ? കഴിഞ്ഞ നാളെ പോലെയല്ല ആ സന്ദേശം കഴിഞ്ഞിട്ട്, കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞുള്ളൂ, അധികം ദിവസമായില്ല, ഒരാഴ്ച പോലും ആയിട്ടില്ല അല്ലേ. ഇതാ ആ സന്ദേശത്തിന്റെ കീഴില് ഏതോ ദൈവദാസന്മാരെന്ന് പറയുന്നവര് അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞ് അവരുടെ പഴയ സന്ദേശം എടുത്തിട്ടു. ഇതാ സഭ കർത്താവായ യേശു ക്രിസ്തു വന്ന് സഭയും കൊണ്ട് പോയതിനു ശേഷമേ ആന്റിക്രൈസ്റ്റ് വരത്തുള്ളൂ എന്ന് പ്രസംഗിക്കേ എന്ന് പറഞ്ഞ് എനിക്ക് ഒരു സന്ദേശം അതിന്റെ ഇടയിൽ എഴുതിയിട്ടു. പിന്നെ ഞാൻ കണ്ടത് എന്നാണെന്നറിയാമോ? ഞാൻ ഒന്നും മിണ്ടിയില്ല. ഒരു യുദ്ധമാണ് അവിടെ കണ്ടത്, ഒരു യുദ്ധം. പിന്നെ കണ്ടത് ഒരു യുദ്ധം തന്നെയാണ്. ആ യുദ്ധത്തില് ഇതാ ഇന്ന് സഹോദരങ്ങളിൽ പലരെയും ഞാൻ ശ്രദ്ധിച്ചു. അവർക്ക് വചനത്തിലൂടെയുള്ള സുബോധം അവർക്ക് കിട്ടി. സുബോധം എന്താണ് അവർ ചെയ്യുന്നറിയാമോ? ആ വചനം പറഞ്ഞ ദൈവദാസൻ എന്നാണോ അല്ലയോ എനിക്ക് അറിഞ്ഞുകൂടെ, ആ വ്യക്തി അദ്ദേഹത്തോട് ചേർന്ന ഒന്ന് രണ്ട് വ്യക്തികൾ ഇവരെ റെഫ്യൂട്ട് ചെയ്യുന്ന, ഇവരെ കൗണ്ടർ ചെയ്യുന്ന, ഇവർക്കെതിരെ പോരാടുന്ന ഒരു കൂട്ടം ജനത്തെ അവിടെ കാണുവാനിടയായി. ഞാൻ തുടർന്ന് അതിൽ നോക്കിയപ്പോ ഇന്ന് വൈകിട്ട് നോക്കിയപ്പോ കണ്ട അതിന്റെ സാധാരണ ഒരു സന്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഒരു 15, 20, 25 കമന്റ് ഉണ്ടാവും. ശ്രദ്ധിച്ചു കേൾക്കുക, ഈ സന്ദേശം ഇതാ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്. എത്ര കമന്റാണെന്ന് അറിയാമോ? ഇപ്പൊ ഞാൻ വന്നപ്പോ കണ്ടത് 373 കമന്റുകളാണ്. ഒരു യുദ്ധം തന്നെ അവിടെ നടന്നിരിക്കുക, ഒരു യുദ്ധം തന്നെ ആ സന്ദേശത്തിന്റെ പുറയിൽ കിടക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, എന്താ അതിന്റെ കാര്യം? ജനം നല്ലൊരു പങ്ക് സത്യം അറിഞ്ഞു, സത്യമോരെ സ്വതന്ത്രമാക്കി. ഞാൻ ആ സഹോദരൻ ദേവാസനോട് പറഞ്ഞു, ദേവാസനെ ഈ പോസ്റ്റ് പ്രീ ട്രിബുലേഷൻ മാത്രമല്ല പിശാജ് കുരുക്കിയിട്ടിരിക്കണേ, ദൈവരാജ്യത്തെ കുറിച്ച് അനേകം മണ്ഡലങ്ങൾ പിശാജ് ഇതുപോലെ കുരുക്കിയിട്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകും. അപ്പൊ ഈ നാളുകളിൽ പ്രിയ സഹോദരങ്ങളെ, ആ പോസ്റ്റ് പ്രീ ഒക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഇതില്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഓപ്പറേഷന് വേണ്ടി കർത്താവ് താഴേക്ക്, ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്ന് വെച്ചിട്ട് താഴേക്ക് വന്നത് ആ കർത്താവിന്റെ ഓപ്പറേഷനെ ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ട് ഇതാ ഈ യേശുവിനെ ആ പഴയ ലെവലിൽ തന്നെ നിർത്തിയിട്ട് യേശുവിനെ ആരാധിക്കുക, യേശുവിനെ ദൈവം നിർത്തി ആരാധിക്കുക. അപ്പൊ ഈ ഓപ്പറേഷൻ മുഴുവനോ, തന്നെത്താൻ താഴ്ത്തി ഇങ്ങോട്ടേക്ക് വന്നത് മുഴുവനോ, അതൊക്കെ ഈ ഒരു സംഭവത്തിൽ ക്യാൻസൽ ചെയ്ത് കളയുക. ഇത് കള്ളപ്രവാചകന്റെ പണിയാണ്, കള്ള ക്രിസ്തുവിന്റെ പണിയാണ്. യേശു ക്രിസ്തു എറ്റേണലി ഹീസ് ഗോഡ്. എന്നാൽ യേശു ഇറങ്ങി വന്നത് ഒരു ഓപ്പറേഷന് വേണ്ടിയാണ്. ആ ഓപ്പറേഷനെ കുറിച്ച് കർത്താവ് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ചിലതൊക്കെ ചെയ്യാനാണ്. അത് എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്. ആ ഇഷ്ടം ചെയ്ത് അത് പൂർത്തീകരിക്കുന്നതാണ് എന്റെ ആഹാരം. ഇതാണ് സ്വർഗത്തിൽ യേശു പറയുന്നത്, കുഞ്ഞെ ഈ ഇഷ്ടത്തെക്കുറിച്ച് കുഞ്ഞെ നിനക്ക് എന്നെ അറിയാം, അറിയാമെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അറിയത്തില്ലയോ? ശ്രദ്ധിക്കുക, ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. ഒറ്റയടിക്ക് എല്ലാം പറയാൻ കഴിയില്ല. www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ പോകും, ഒരു വലിയൊരു സദ്യ തന്നെ ദേവദാസിനെ അങ്ങേക്ക് വേണ്ടി ഉണ്ട്. ബൈബിൾ കോളേജിൽ ഇല്ലാത്ത ഈ സിലബസ്, ഇതാ കർത്താവ് 3 വർഷം പ്രസംഗിച്ച ദൈവരാജ്യമെന്ന സിലബസ്, ഇതാ അതിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി എന്താണ് ഈ ദൈവരാജ്യം, വാട്ട് ഈസ് ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ഇതവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൽ നിലകൊള്ളണം, അതിൽ വർദ്ധിക്കണം. എന്നിട്ട് അവസാനം ഇതാ ഓരോ സ്റ്റേജും കർത്താവ് പറഞ്ഞു, പിതാവ് നോക്കി, അങ്ങ് എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. കാൽവരി ക്രൂശിൽ പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, യോഹന്നാൻ 17 പറയാണ്, ഐ ഫിനിഷ്ഡ് യുവർ വർക്ക്. അതിനുശേഷം കാൽവരി ക്രൂശിലേക്ക് വന്നിട്ട് അടുത്ത റിപ്പോർട്ട്, അവിടെ മരിച്ചതിന് ശേഷം ഇതാ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അടുത്തത് പിതാവ് നോക്കി പറയുകയാണ്. എന്നിട്ട് പണി പൂർത്തിയായിട്ടില്ല, ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് ശത്രുക്കൾ പാദപീഠമാകുവാൻ പിതാവിന്റെ കൽപ്പന കാത്തിരിക്കുന്നു. ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക മക്കളെ, ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഈ ഓപ്പറേഷൻ ഒന്നും ഞാൻ കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ, യേശുവിനെ കർത്താവെ കർത്താവെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ, യേശു പറഞ്ഞതും കൂടെ ചെയ്യാൻ പഠിക്കേ. യേശു പറഞ്ഞതും കൂടെ ചെയ്യാൻ പഠിക്കേ. യേശു പറഞ്ഞത് ലോകത്തിൽ പോയി മാത്രം സുവിശേഷം അറിയിക്കാനല്ല, അതൊരു ഇൻവിറ്റേഷൻ മാത്രമാണ്. തുടർന്ന് നമ്മുടെ പ്രവർത്തനം നടക്കുന്നതെല്ലാം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ദേഹിയിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ്. അവിടെയാണ് മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി വെളിപ്പെടേണ്ടത്. സകല സൃഷ്ടികളും വീറ്റുന്നതോടെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. മനുഷ്യപുത്രന്മാരുടെ ഉള്ളിൽ നിന്ന് ദൈവപുത്രന്മാർ വെളിപ്പെടാൻ. അവസാനം ബൈബിൾ വെളിപ്പാട് 21:7 പറയുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. എന്ത്? അവൻ എനിക്ക് പുത്രനായിരിക്കും, അവൻ എനിക്ക് പുത്രനായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഓപ്പറേഷനെ കുറിച്ച് മനസ്സിലാക്കുക, വില് ഓഫ് ഗോഡിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് എഫേസ്യ സഭയിലെ ജനത്തോട് 5-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ബുദ്ധിയില്ലാത്തവരാകാതെ, ഭോഷന്മാരാകാതെ, ഇനിയും അജ്ഞാനികളാകാതെ, ദൈവ ഇഷ്ടം, ദ ഓപ്പറേഷൻ ഓഫ് ഗാഡ് എന്തെന്ന് തിരിച്ചറിയുവിൻ, തിരിച്ചറിയുവിൻ. നമ്മുടെ പ്രശ്നം എന്നറിയാമോ? ഇതാ അനേക വിഗ്രഹങ്ങളെ ആരാധിച്ച് വന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടേത്. അനേക ദൈവങ്ങളുണ്ടായി, ആ ദൈവങ്ങൾ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചു കേട്ടോളൂ, അബൈഡ് ഇൻ മീ. എങ്ങനെ? ഞാൻ എന്റെ പിതാവ്, അബൈഡ് എന്ന് വെച്ചാൽ വസിക്കുക, ഞാൻ എന്റെ പിതാവിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിപ്പിക്കുന്ന ആ ദൈവങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ദൈവങ്ങളൊക്കെ പറഞ്ഞത് ഞങ്ങളെ ആരാധിപ്പി, ഞങ്ങളെ ആരാധിച്ചില്ലേ ഞങ്ങൾ രാത്രി പാമ്പിനെ വിടും, ആരാധിച്ചാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും, ആരാധിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടാവും, ഞങ്ങളെ ആരാധിപ്പി. ഇത് തന്നെയാണ് അന്നും പിശാചു വന്ന് യേശുവിനോട് പറഞ്ഞത്, എന്നെ ആരാധിച്ചാ ഇതൊക്കെ നിനക്ക് തരാം. ഇന്നത്തെ സിസ്റ്റം അത് തന്നെയാണ്. പക്ഷെ യേശു ഇങ്ങനെ ഒരൊറ്റ വാക്ക് ബൈബിളിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഏത് യേശു? സ്വർഗത്തിൽ നിന്ന് വന്ന യേശു. ഒറ്റ വാക്ക് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. പകരം യേശു പറഞ്ഞ കാര്യം എന്നറിയാമോ? എന്നെ അനുഗമിപ്പീൻ. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, 22 പ്രാവശ്യം ഡയറക്റ്റ് ആയിട്ട് ഈ 4 സുവിശേഷങ്ങൾ ഇത് പറയുന്നുണ്ട്. 22 പ്രാവശ്യം ഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് ആയിട്ട്. ഇനി അബൈഡ് ഇൻ മീ അല്ലെങ്കിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞതാ. ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വിഗ്രഹ ദേവന്മാരും പറഞ്ഞിട്ടില്ല, ഒരു വിഗ്രഹ ദേവന്മാരും പറഞ്ഞിട്ടില്ല എന്നെ അനുഗമിക്കുന്ന ജനത്തോട്. അതിൽ നിന്ന് വ്യത്യസ്തമായി, കാരണം അവരൊക്കെ ഇതാ പൈശാചികന്റെ വിവിധ രൂപങ്ങളാണ്, കള്ളക്രിസ്തു. എന്നാൽ ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തു പറയാണ്, ഞാൻ എന്റെ പിതാവിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിപ്പിൻ. അബൈഡ് ഇൻ മീ, എന്നിൽ വസിപ്പിൻ. ഹല്ലേലൂയ. എങ്ങനെ യേശുവിൽ വസിക്കാൻ പറ്റുക? നമ്മളുടെ ഭാവനയിൽ, നമ്മുടെ ഇഷ്ടപ്രകാരം, നമ്മളുടെ ജഡിക ലോക ചിന്തകളെ സാധിപ്പിച്ചെടുക്കാൻ ഉള്ള ആ ചിന്തയിൽ, ലോകത്തെ നേടാനുള്ള ചിന്തയിൽ നമ്മൾ ഈ യേശുവിൽ വസിക്കാൻ പോയാൽ ഈ യേശുവിൽ വസിക്കാൻ സാധ്യമേ അല്ല. യേശുവിൽ വസിക്കാൻ സാധ്യമേ അല്ല. യേശുവിൽ വസിക്കണമെങ്കിൽ നമ്മളുടെ ചിന്ത കൊണ്ട് പറ്റില്ല. യേശുവിൽ വസിക്കണമെങ്കിൽ യേശുവിൻ്റെ അതേ മനസ്സ് നമുക്ക് വേണം, യേശുവിൻ്റെ അതേ ദർശനം നമുക്ക് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് യേശുവിൽ വസിക്കാൻ പറ്റൂ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, സൂമിലൂടെ കാണുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് യേശുവിൽ വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യേശുവിൻ്റെ ദർശനമുള്ള വ്യക്തിക്ക് മാത്രമേ യേശുവിൽ വസിക്കാൻ പറ്റൂ. എന്താണ് യേശുവിൻ്റെ ദർശനം? എന്താണ് യേശുവിൻ്റെ ദർശനം? യേശു നമ്മളോട് എന്നാ പറഞ്ഞു? തൻ്റെ പുറകെ കൂടിയുള്ള യേശു പറയാം, മുമ്പേ ഈ ലോകമൊന്നുമല്ല അന്വേഷിക്കേണ്ട, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഈ ലോകത്ത് ജീവിക്കാമെന്ന് നിങ്ങൾക്ക് കിട്ടും. ഇതാ യേശുവിൻ്റെ ദർശനം, മുമ്പേ ദൈവരാജ്യം, ദൈവത്തിന്റെ നിയമങ്ങൾ ഇരുന്ന് അന്വേഷിക്കേ. എന്താ ഈ ദൈവവും ദൈവരാജ്യം അന്വേഷിക്കുക നമ്മുടെ വ്യത്യാസം? യേശു പറഞ്ഞു നീ ദൈവത്തെ അന്വേഷിക്കാനാ പറഞ്ഞേ, നീ പിതാവിനെ അന്വേഷിക്കേ, പിതാവ് എന്നെ അയച്ചത്. എന്താ ഈ ദൈവരാജ്യം തമ്മിലുള്ള വ്യത്യാസം? പിതാവിനെ വെറുതും ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് അന്വേഷിക്കുകയല്ല. ആ ദൈവരാജ്യം എന്ന് വെച്ചാൽ ദ അതോറിറ്റി ഓഫ് ഗോഡ്, ആ ദൈവത്തിന്റെ അതോറിറ്റിക്ക് കീഴടങ്ങിയിരിക്കുന്നത് നീ അന്വേഷിക്കുക. ഇനി നീ നിന്റെ രാജ്യം, നീ ഇതുവരെ നിന്റെ രാജ്യം അന്വേഷിക്കുന്നവരാണ്, നീ നിന്റെ രാജ്യം അന്വേഷിക്കുന്നത് നിർത്തിയിട്ട് ദൈവത്തിന്റെ അതോറിറ്റിക്ക് കീഴടങ്ങിയിരിക്കുന്നത് അന്വേഷിക്കുക എന്ന് ആര് പറഞ്ഞു? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ യേശു പറഞ്ഞതിനെ നമ്മുടെ ദർശനമാക്കി ലോകത്തെ അന്വേഷിക്കുന്നത് മാറ്റിയിട്ട്, ലോകത്തിൽ വലിയവനാകുന്നത് മാറ്റിയിട്ട്, അതൊക്കെ ഇവിടം കൊണ്ട് അലിഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞ ദൈവരാജ്യ ദർശനം നമ്മളും ദർശനമായിട്ട് വെക്കുന്നുവെങ്കിൽ മാത്രമേ തുടർന്ന് ഓരോ സമയവും നമുക്ക് യേശുവിൽ വസിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം യേശുവിനെ മനസ്സിൽ ക്രാഫ്റ്റ് ചെയ്ത് അങ്ങനത്തെ യേശുവിനെ ലോകത്തിൽ പോയി വിളിച്ചു പറഞ്ഞ് അതിലേക്ക് കുറെ ജനങ്ങളെയും ചേർത്ത് യേശുവിൽ വസിക്കുക എന്നുള്ള വാക്കേ അവിടെ ഇല്ല, യേശുവിനെ ആരാധിക്കൂ എന്നുള്ള വാക്കേ ഉള്ളൂ. ശ്രദ്ധിച്ചു, ഞാൻ യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുകയും എറ്റേണലി ആ യേശുവിനെ ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ആ സമയം തന്നെ യേശു ക്രിസ്തു ഇത്രയും വലിയൊരു പരിപാടി ചെയ്ത് എന്തിനു വേണ്ടിയാ? അതായത് ശ്രദ്ധിച്ചേ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുക. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ എന്നെ പറഞ്ഞു തരിക, ശ്രദ്ധിച്ചേ, നിങ്ങളിപ്പോ ഇപ്പോ ഇവിടെ പറയാൻ പറ്റിയ രാജാക്കന്മാരെ, നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വലിയൊരു രാജാവായി, നിങ്ങൾ ആ രാജസ്ഥാനം വേണ്ട എന്ന് വെച്ച് ഒരു ദിവസം കിരീടവും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇതാ ഒരു സാധാരണക്കാരൻ്റെ, ഒരു കൃഷിക്കാരൻ്റെ വേഷം കെട്ടി ആ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെയെങ്കിൽ അതിന് വലിയൊരു കാര്യം ഉണ്ടാകത്തില്ല? അതിൻ്റെ പുറകിൽ ഉണ്ടാകത്തില്ലേ? ഇതേപോലെ ഭൂമിയിലെ മരിച്ചു പോണ രാജാവൊന്നുമല്ല, സർവശക്തനായ ദൈവം, വചനമാകുന്ന ക്രിസ്തു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണ്ട എന്ന് വിചാരിച്ച് താഴേക്കിറങ്ങി ഒരു വലിയ കാര്യമുണ്ട്, അവിടെ വലിയൊരു കാര്യമുണ്ട്. ഇത് നാം മനസ്സിലാക്കി ആ കാര്യം പ്രവർത്തിക്കാനാണ് യേശു പറയുന്നത്. എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നത് ഇല്ലേ. ആ ഇഷ്ടം ചെയ്യുന്നവനാണ് അവനാ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത്. ഇത് യേശു, ഏത് യേശു? ബൈബിളിലെ യേശുവാ പറയണേ. അപ്പൊ ഇത് നാം മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് അപകടമാണ്. എന്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ എങ്ങനെയാ ഇത് പറഞ്ഞു തരണേ? എത്ര പറഞ്ഞിട്ടും ചില നിങ്ങൾക്ക് മനസ്സിലാകുന്നതേയില്ല. ഒരാരാധന കൊണ്ട് അവസാനിപ്പിക്കല്ലേ മക്കളെ, ഒരാരാധന കൊണ്ട് അവസാനിപ്പിക്കല്ലേ. നമ്മുടെ ജീവിതം തന്നെ ഒരാരാധനയായിരിക്കണം ദൈവത്തിന്. ഒരാരാധന കൊണ്ട് അവസാനിപ്പിക്കല്ലേ. ആ ഓപ്പറേഷനിൽ നിന്ന് മനസ്സിലാക്കി ആ ഓപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉൾത്തളത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഇടയാക്കണം. മനുഷ്യപുത്രന്മാരായ നമ്മൾ ദൈവപുത്രന്മാരായി ജയം പ്രാപിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ആ എറ്റേണൽ ഫോമും ആ ഓപ്പറേഷണൽ ഫോമും ഇതാ ദൈവം അനുവദിക്കുന്ന ഫ്യൂച്ചറിൽ ആ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വരും. ഇപ്പോൾ നിങ്ങൾ അതൊരു ഒരു 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 രക്തചുരുക്കമായിട്ട് ഇപ്പൊ കർത്താവിനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതാ നമ്മുടെ ക്ലാസ് ഇനി അധികം നമുക്ക് മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഇതുമായിട്ടുള്ള ബന്ധത്തിൽ കഴിയത്തില്ല, കാരണം കുറേ ഡിസ്കസ് ഇതുമായിട്ടുള്ള ഡിസ്കഷൻ നടത്താനുണ്ട്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ക്ലാസ് ചുരുക്കാനായിട്ട് ആഗ്രഹിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കട്ടെ. ലോർഡ് ഐ ലവ് യു. അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചോളണം ഏത് ടൈപ്പ് യേശുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്.
സെക്കൻഡ് കൊരിന്ത്യ 2:11 എന്ന് പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അതാണ് നമ്മുടെ അന്നത്തെ നമ്മൾ പ്രധാനപ്പെട്ട ചിന്തിച്ച ഒരു വാക്യം.
ലാസ്റ്റ് ക്ലാസ്സിൽ, ലോർഡ് ഐ ലവ് യു,
ശ്രദ്ധിക്കേണ്ടത് ഈ ലോകത്തിലെ യേശു സ്വർഗത്തിൽ നിന്ന് വന്ന ബൈബിളിലെ യേശുവിന്റെ സുവിശേഷം, യേശു 3 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം വെളിപ്പെടുത്തുന്നതിന് എതിരാണ് അവൻ അത് സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള സഭകളിൽ അന്വേഷിച്ചാൽ 2 ടൈപ്പ് സഭകളുണ്ട്. അറിവില്ലാത്തത് കൊണ്ട് അത് പ്രസംഗിക്കാത്ത സഭകളുണ്ട്, അറിവില്ലാത്തത് കൊണ്ട്. കാരണം ഇത് പിശാച് മറച്ചു വെച്ചിരിക്കുകയാണല്ലോ. സെങ്കോർത്തി 4:4 പറയുന്നു, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, അതായത് യേശു പ്രസംഗിച്ച സുവിശേഷമായ ദൈവരാജ്യം, അതിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ പ്രഭു, അതായത് ഈ ലോകത്തിന്റെ ദൈവം പിശാച് മനുഷ്യരെ മനസ്സുകളെ കുരുടാക്കി അവിശ്വാസികളായി നിലനിർത്തിയിരിക്കുകയാണ്. അവർക്ക് ദൈവരാജ്യത്തെ വിശ്വസിക്കാൻ കഴിയത്തില്ല, അവർ അവിശ്വാസികളായി തുടരുകയാണ്. അപ്പോ അങ്ങനെ അത് മനസ്സിലാകാത്ത ഒരു കൂട്ടം ജനമാണ്. അവരെ ഇത് കേൾക്കുമ്പോൾ അവർക്ക് അകത്ത് സംശയം വരും, എങ്കിലും വീണ്ടും വീണ്ടും ബൈബിൾ വായിക്കുമ്പോൾ ഇത് അവരെ അവരുടെ അകത്തുള്ള ദൈവത്തിന്റെ ആത്മാവ് ഇത് ഉറപ്പിച്ചു കൊടുത്തോണ്ടേയിരിക്കും. എന്നാൽ കള്ള ക്രിസ്തുവിന്റെ ആളുകളുണ്ട്, കള്ള ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവരുണ്ട്, അവരെ നീതി ശുശ്രൂഷരുടെ വേഷം കെട്ടുന്നവരാണെന്ന് ബൈബിൾ പറയുന്നു. അകമെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ് അവരും. അവരാൽ ജനിക്കപ്പെട്ട ഇങ്ങനെയുള്ളവരും ഉടനെ ദൈവരാജ്യ ശുശ്രൂഷയെ എതിർക്കും, ഉടനെ ഇത് എതിർക്കും. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കോളണം, ഈ 2 കൂട്ടരെയും നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഇതിനെ ഡിസൈൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. ആ എതിർക്കുന്നതിൽ നല്ലൊരു പങ്കിനും തിരിച്ചു വരാനേ കഴിയത്തില്ല, കാരണം അത് സ്പിരിറ്റ് വേറെയാണ്. ഇത് നാം ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുക. ദൈവരാജ്യ സുവിശേഷം കേട്ട് ഇത് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാകുവാനായിട്ട് തുടങ്ങും. അപ്പോ കർത്താവ് പറഞ്ഞത് വളരെ വ്യക്തതയോടെ ഏറ്റെടുക്കുക, അനേക ക്രിസ്തുക്കൾ വന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ തെറ്റിക്കും. അപ്പോ ആ തെറ്റിൽ വീണു പോകാതിരിക്കുക, കാരണം ഇതൊക്കെ ധാരാളം ബൈബിളിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇന്ന് ലോകത്തിൽ ഇതൊന്നും പ്രസംഗിച്ച് കേൾക്കുന്നതേയില്ല, വിരളമാണ്. ഹല്ലേലൂയ. കർത്താവ് പ്രസംഗിച്ചു, കർത്താവിന്റെ ശിഷ്യന്മാരും പ്രസംഗിച്ചു, പക്ഷെ ഇന്നത്തെ നല്ലൊരു പങ്ക് ശിഷ്യന്മാരും ഇതൊന്നും പ്രസംഗിക്കുന്ന വിഷയമേ ഇല്ല. ഇതാ ഇവിടെ വേറൊരു കാര്യം കൂടി പറയാം, ബൈബിളിലെ ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ ദാസന്മാരാണെങ്കിൽ എപ്പോഴും നമുക്കൊരു അലർട്ട് തന്നുകൊണ്ടേയിരിക്കും. അലർട്ട്, നമ്മൾ പല പല പോയിന്റുകളും പറയുന്നത് ഈ പോയിന്റിൽ പറഞ്ഞ് നിർത്തുകയാണ്. അതായത് എതിർക്കുന്ന ദൈവപ്രവൃത്തിയെ എതിർക്കുന്ന പിശാച് ഇവിടെ ഉണ്ട്. രോഗം മാത്രം വരുന്ന പിശാചിനെ കുറിച്ചല്ല ഈ പറയുന്നത്, ദൈവ ഇഷ്ടത്തെ തടയുന്ന പിശാച് ഇവിടെ ഉണ്ട്. അവനെ നിങ്ങൾ എന്ത് ചെയ്യണം? അവനെ നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം. അപ്പോ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അവര് ഈ ഒരു താക്കീത് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഒരിക്കലും പിശാച് പറയത്തില്ല നീ പിശാചിനെ സൂക്ഷിച്ചുകൊള്ളണം. പിശാച് വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അതിലേക്ക് തള്ളിവിടത്തിയുള്ളൂ, തന്നെ കുറിച്ചുള്ളൊരു അറിവോലും തരത്തില്ല. അതുകൊണ്ട് ചർച്ചകളിലേക്കൊക്കെ നോക്കിയാൽ കർത്താവ് പറയുന്ന പോലെ അലർട്ടുകൾ കാണുന്ന ചർച്ചകൾ കുറവാണ്. അപ്പോ ബൈബിൾ നമുക്കതും കാണാനായിട്ട് കഴിയും. 1-2 അലർട്ട് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ ദൈവം അനുവദിക്കുന്നു. ദൈവത്തിന്റെ വചനം സെക്കൻഡ് കൊരിന്ത്യൻ ചാപ്റ്റർ 2:11 നമ്മളോട് പറയുന്ന ഒരു അലർട്ടാണ്, പ്രസംഗത്തിന്റെ ഇടയിൽ വരുന്ന അലർട്ടാണ്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവൻ വാളും പരിചയമൊന്നും കൊണ്ടൊന്നല്ല നമ്മളെ തോൽപ്പിക്കുന്നത്, തന്ത്രത്തിലൂടെ തോൽപ്പിക്കുന്നത്. യേശുവിനെ തോൽപ്പിക്കാൻ അല്ലേ ചെയ്യണേ, മറ്റൊരു യേശുവിനെ, ഒരേ യേശുവിനെ അല്ല, അനേക യേശുക്കളെ ഇറക്കി വിട്ടേക്കുവോ? കർത്താവ് പറഞ്ഞ പോലെ അനേക കള്ള ക്രിസ്തുക്കളെ ഇന്ന് ഇറക്കി വിട്ടിരിക്കുക, അവർ നിങ്ങളെ തെറ്റിക്കും. അപ്പോ സാത്താൻ നിങ്ങളെ, ഏതാ നിങ്ങള്? ബൈബിളിലെ യേശുവിനെ അനുഗമിക്കുന്ന നിങ്ങളെ തോൽപ്പിക്കരുത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. സഹോദര സഹോദരി, ഒന്ന് ഒന്ന് ചിന്തിച്ച് ഒന്ന് ഇതിന്റെ തന്ത്രങ്ങളെ എന്ന് പറയണം. അപ്പൊ അതിന്റെ അർത്ഥം അനേക തന്ത്രങ്ങളുണ്ട്. എത്ര തന്ത്രങ്ങൾ കുറെ സഹോദരൻ നിനക്ക് അറിയാം, എത്ര തന്ത്രങ്ങൾ സഹോദരി നിനക്ക് അറിയാം, ഒന്നുപോലും അറിയത്തില്ല അല്ലേ. അതിന്റെ അർത്ഥം ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേയില്ല. ബൈബിള് ക്രിസ്തു പറഞ്ഞു തരുന്നത് പോലെ നമുക്ക് ഇന്ന് ലോകത്തുള്ള ആത്മീയ അന്തരീക്ഷത്തിൽ കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം നല്ലൊരു പങ്ക് ഈ കള്ള പ്രവാചകന്മാരാ കള്ള ക്രിസ്തുക്കളാൽ പിടിക്കപ്പെട്ട് കിടക്കുകയാണ്, പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ശ്രദ്ധിച്ചോളണം, ബൈബിൾ നമുക്ക് അലർട്ട് തരികയാണ്. ഇതാ ഒന്ന് പത്രോസ് 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ദൈവവചനം പറയുന്നു, നമ്മളോട് പറയാണ് നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. ബൈബിൾ താക്കി തരുന്നുണ്ടോ? നിങ്ങളുടെ പ്രതിയോഗിക പിശാച്. പിശാച് എങ്ങനെയാ വരുന്നേ? മേരിക്കുട്ടി രണ്ടു കൊമ്പ്, ഞാനാണ് പിശാച്, ഞാൻ നിന്നെ തെറ്റിക്കാൻ വന്നതാണ്. അങ്ങനെയൊന്നും പിശാച് വരില്ല. പിശാച് ഏതെങ്കിലും മനുഷ്യനെ ഉപയോഗിച്ചായിരിക്കും പ്രിയമുഞ്ഞേ നിന്റെ അടുക്കൽ വരുന്നേ. യേശുവിന്റെ അടുക്കൽ പത്രോസിന്റെ രൂപത്തിൽ കടന്നു പോകും, ആടത്തിന്റെ അടുക്കൽ ഈവിലൂടെ കടന്നു പോകും. അവന്റെ തന്ത്രങ്ങൾ ആ തന്ത്രത്തിലൂടെയാണല്ലേ. ഈ ആടത്തെ കുറിച്ച് ഈ ഹവയെ കുറിച്ച് പറയാണ്, സർപ്പം ഹവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ തന്ത്രമാണ്. അപ്പൊ ഈ തന്ത്രം അറിഞ്ഞില്ലെങ്കിൽ വീണുപോകും. അപ്പൊ ഇപ്പൊ കർത്താവ് എന്താ ചെയ്യണേ? മക്കളെ ഈ തന്ത്രങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. മറ്റു യേശുക്കളെ അവതരിപ്പിച്ച യേശുക്കളിലൂടെയാണ്, അതൊരു തന്ത്രമാണ്, അനേക തന്ത്രങ്ങളുണ്ട്. മറ്റ് യേശുക്കളിലൂടെ, ഈ ഭൂമിയിൽ നിന്നുള്ള യേശുക്കളിലൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിന്റെ ഓപ്പറേഷൻ അങ്ങ് തടയുകയാണ്. ഓപ്പറേഷൻ ദ വിൽ ഓഫ് ഗാഡ് അത് തടയുകയാണ്. അത് തടയാൻ അനുവദിക്കരുത്. കർത്താവ് ന്യായവിധി സമയത്ത് അന്വേഷിക്കുന്നത് വില്ല ഓഫ് ഗോഡിനെ കുറിച്ചാണ്, ഓപ്പറേഷനെ കുറിച്ചാണ്. എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നതിനല്ല, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നതിനാ സ്വർഗത്തിൽ കയറുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളെ ഒന്ന് ഇരുത്തി നമ്മൾ പാസ്സാവോ എന്നൊന്ന് ചിന്തിച്ചുകൂടെ? ദൈവത്തിന് ഇഷ്ടം പോലെ അറിയാൻ പാടില്ലാത്ത സഹോദരങ്ങൾ സഹോദരിമാരുമാണ് നല്ലൊരു പങ്ക്. അതുകൊണ്ടാണ് എഫ് എസ് സി ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, ആകയാൽ ഇനിയും അജ്ഞാനികളാകാതെ, അവരെ ആരാധിക്കുന്നവരാ തിരുവോത്താഴ്ച ശുശ്രൂഷ എടുക്കുന്നവരോ ഒക്കെയാ അജ്ഞാനികളാകാതെ ദൈവ ഇഷ്ടം ഓപ്പറേഷൻ ഓഫ് ഗോഡ് എന്തെന്ന് തിരിച്ചറിയുവിൻ. വായിച്ചിട്ടില്ലേ കുഞ്ഞേ? ദേവദാസിനെ അങ്ങയോടെ ഈ പറയണേ. എഫ് എസ് സി ലേഖനം 5-ാം അധ്യായം രക്ഷിക്കപ്പെട്ട കൂട്ടരാണ്, അവരോടാണ് പറയുന്നത്. ഓ ലോർഡ് ഐ ലവ് യു. അതിന്റെ 15-ാം അധ്യായം സോറി അതിന്റെ 5-ാം അധ്യായം 14-ാം വാക്യം മുതൽ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. അതെ, ക്രിസ്തു നിനക്ക് പ്രകാശം തരും. നീ ഉറങ്ങല്ലേ, ദൈവരായത്തിൽ ഉറങ്ങല്ലേ. താഴേക്ക് ആകയാൽ സൂക്ഷ്മത്തോടെ ശ്രദ്ധിച്ചു കൊണ്ടോണം, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവിൻ. എങ്ങനെയാണ്? ഞാൻ ആരാധിക്കുന്ന ആളാണല്ലോ, ഞാൻ സ്തുതിക്കുന്ന ആളാണല്ലോ, ഞാൻ സുവിശേഷം അറിയിക്കുന്ന ആളാണല്ലോ. എന്താ അജ്ഞാനികളായ അജ്ഞാനികളെന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നില്ല എന്നല്ല, ദൈവ ഇഷ്ടം എന്താണെന്ന് ഓപ്പറേഷൻ ഓഫ് ഗോഡ് എന്താണെന്ന് അറിയത്തില്ല. ഓപ്പറേഷൻ ഓഫ് ഗോഡ് എന്താണെന്ന് അറിയത്തില്ല. താഴേക്ക് അവിടെ എഴുതിയിരിക്കുന്നു എന്താണ് ഓപ്പറേഷൻ ഓഫ്, ഇതാ അവിടെ എഴുതിയിരിക്കുകയാണ്, ബുദ്ധിഹീനരാകാതെ
കർത്താവിന്റെ ഇഷ്ടം. അപ്പൊ ആരാ ബുദ്ധിഹീനൻ? ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം, ദ ഓപ്പറേഷൻ ഓഫ് ഗോഡ് എന്തെന്ന് തിരിച്ച് അറിയുവിൻ. വിൽ ഓഫ് ഗോഡ് എന്താണെന്ന് തിരിച്ചറിയുക. പ്രിയമകളെ, പ്രിയമകനെ, നിനക്ക് അറിയോ എന്താ വിൽ ഓഫ് ഗോഡ്? നീ ആരാധിക്കുന്ന ആളാ, യേശുവിനെ ദൈവം എന്ന് പറഞ്ഞ് നീ ആരാധിക്കുന്ന ആളാ. പക്ഷേ ദൈവ ഇഷ്ടം അത് ചെയ്യാൻ വേണ്ടി ദൈവസ്ഥാനം വിട്ട് താഴേക്ക് ഇറങ്ങി വന്ന ആ ക്രിസ്തു ചെയ്ത ഇഷ്ടം എന്താണ്, ആ ഇഷ്ടം നമ്മിൽ എങ്ങനെയാ നടപ്പിലാക്കണമെന്ന് അറിയൂ. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, രക്ഷിക്കപ്പെട്ടവനോട് പറയുകയാണ്, രക്ഷിക്കപ്പെട്ടവനോട് പറയുകയാണ്, നീ ബുദ്ധിഹീനയാകരുത്, ബുദ്ധിഹീനനാകരുത്. ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുക. എന്നിട്ട് എന്ത് ചെയ്യണം? തിരിച്ചറിഞ്ഞിട്ട് അത് ജീവിതത്തിൽ കൊണ്ടുവരണം, ജീവിതത്തിൽ കൊണ്ടുവരണം. മനുഷ്യപുത്രനായ നീ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ ദൈവപുത്രനാകാൻ അധികാരം കിട്ടി. ഞാൻ 1:12 പറയുന്നു, ആ അധികാരം അനുദിനം ഉപയോഗിച്ച് ജയം പ്രാപിച്ച്. വെളിപ്പാട് 22 പറയുന്നു, ജയിക്കുന്നവൻ
ദൈവത്തിന്റെ മകൻ. അങ്ങനെ മനുഷ്യപുത്രന്മാർക്ക് ദൈവപുത്രന്മാരാകാൻ അധികാരം കൊടുത്തിരിക്കുക. ഇത് നാൾതോറും നാൾതോറും നമ്മുടെ ഉള്ളിൽ ഓപ്പറേഷൻ നടന്ന് 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 ഒരവയവമായ നമ്മൾ ക്രിസ്തുവാകുന്ന തലയോളം വളരണം, തലയോളം വളരണം. അത് വെറും പാട്ടിലല്ല വളരുന്നത്, ചുമ്മാ കേൾവിയിൽ മാത്രമല്ല വളരുന്നത്, നമ്മുടെ ഉൾത്തളങ്ങളിൽ വളരണം. അങ്ങനെ വളർന്നു കഴിയുമ്പോൾ എന്താ സംഭവം അറിയാമോ? ക്രിസ്തു ചിന്തിക്കുന്നത് നിങ്ങളിൽ എത്തിയിരിക്കും. അത് ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ക്രിസ്തു ചിന്തിക്കുന്നത് ആ അവയവമായി നിങ്ങളിൽ എത്തിയിരിക്കും. ഇതാ എന്റെ തല ഇപ്പൊ ഒന്ന് ചിന്തിക്കും, ഇതിന് വെള്ളം കുടിക്കുക, ഓട്ടോമാറ്റിക്കലി എന്റെ കയ്യിൽ അത് റൈറ്റ് ഹാൻഡിൽ എത്തിക്കഴിയും. വളർച്ച വളരെ തലയോട് വളരും തോറും തലയുടെ ചിന്ത അവയവത്തിന് എത്തുന്ന സ്പീഡും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ധ്യാനിച്ചോ. ഇന്ന് പലർക്കും സഹോദരങ്ങളെ പലരോടും ചോദിക്കാറുണ്ട്, ഇന്നത്തെ ദൈവവചനം എന്താ കിട്ടിയേ, എന്താണ് കർത്താവ് സംസാരിച്ചേ? അവര് പറയും, കർത്താവ് ഒന്നും പറഞ്ഞില്ല ബ്രദറെ. അതിന്റെ അർത്ഥം ഈ വളർച്ചയിൽ വളരെ പുറകില, വളരെ പുറകില. പിന്നെ എവിടെ നിന്ന് മാത്രം വായിക്കാൻ പറ്റുള്ളൂ? ബൈബിളിൽ നിന്ന് മാത്രം വായിക്കാൻ പറ്റുള്ളൂ. ഈ ബൈബിൾ എഴുതിയ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തുണ്ട്, നിന്റെ തല ക്രിസ്തുവാണ്. ഇത് മനസ്സിലാക്കുക. അവയവമായ പ്രിയ പൈതലെ ആ ക്രിസ്തുവോട് ഒട്ടി നൽകാം. തൽക്കാലം സമയമായതുകൊണ്ട് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശത്തിൽ ഇതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ വീണ്ടും മനസ്സിലാകും. സ്വർഗത്തിൽ നിന്നുള്ള യേശു, ഭൂമിയിലെ യേശു, ഫലം നോക്കി നാം ആരെയാണ് രക്ഷകനായി സ്വീകരിച്ചതെന്ന് തിരിച്ചറിയുക. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതാ സ്വർഗത്തിൽ നിന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ലോകത്തിൽ നിന്ന് കേട്ട യേശുവിനെ തള്ളിക്കളയുക. തുടർന്ന് അനുദിന ജീവിതത്തിൽ നോക്കുക, ഫലമുണ്ടോ ഫലമുണ്ടോ ഫലമുണ്ടോ? ഫലം ഉണ്ടായേ പറ്റൂ. ഒറിജിനൽ യേശു ആണെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ആണെങ്കിൽ തീർച്ചയായും ഫലമുണ്ടാകും. ഭൂമിയിൽ നിന്നുള്ളതാണെങ്കിൽ ഫലമുണ്ടില്ല, വെറും ഇലകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് ശാപത്തിന് കാരണമായി തീരും. നമുക്ക് നമ്മുടെ കണ്ണിലടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പായി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളെ കുറിച്ചുള്ള അങ്ങയുടെ തീക്ഷ്ണത ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകാതെ, പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒരുവൻ പോലും കുടുങ്ങിപ്പോകാതെ എല്ലാവരും ക്രിസ്തുവിലൂടെ അങ്ങയുടെ മാറിലണയുവാൻ അങ്ങ് ആഗ്രഹിക്കും. ഇതാ ശുശ്രൂഷ അതിനായി സമർപ്പിക്കും. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കി ഈ നാളുകളിൽ ദ വിൽ ഓഫ് ഗോഡ്, ദ ഓപ്പറേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹിയർ ഓൺ ദിസ് എർത്ത്, അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗീയ പിതാവേ, അത് ഞങ്ങളുടെ ശരീരം കൊണ്ട് ഭൂമിയിലും അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തും ഒരുമിച്ച് ചെയ്തെടുത്ത് അതിവേഗം ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ഇതതിനായി ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ശബ്ദ കാഴ്ച പരിധിയിലുള്ള സകലരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലരെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയം ദൈവത്തോടടിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം ദൈവത്തോടടിക്കട്ടെ. യെസ്, റിസൾട്ട് ഇല്ലാത്ത യേശുക്കളെയാണെങ്കിൽ ഹൃദയത്തിൽ തള്ളിക്കളയുക. സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുക. ആ യേശുവിനെ അനുഗമിക്കുക. ആ യേശു പറഞ്ഞതുപോലെ ദൈവ ഇഷ്ടം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് ഏറ്റെടുക്കുക. ആള് മാറിയതുപോലെ ദൈവം നിങ്ങളെ മാറ്റും. അവിടെ നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ ശക്തിയല്ല, അനുസരിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് മാത്രം മതി. മറ്റുള്ളതെല്ലാം കർത്താവ് ചെയ്യും. താങ്ക് യു ഡാഡി. അങ്ങനെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച് അങ്ങനെ ജനത്തോട് പറഞ്ഞു. കർത്താവ് പറയുന്നു, മക്കളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പിതാവാ, എന്നിലേക്ക് മടങ്ങി വാ, എന്നിലേക്ക് മടങ്ങി വാ, എന്നിലേക്ക് മടങ്ങി വാ, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകരുത്. ഇവിടെ നിനക്ക് നിൽക്കുന്ന നഗരം ഒന്നുമില്ല. ഏതാനും സമയങ്ങൾക്കുള്ളിൽ നിനക്ക് അനുവദിച്ച ഓക്സിജൻ പിൻവലിക്കും. മനുഷ്യപുത്ര, തിരികെ വാ എന്ന് പറയുമ്പോ നീ തിരികെ വന്നേ മതിയാവും. സഹോദര, സഹോദരി, നമുക്കൊരുങ്ങാം.
ദൈവസ്ഥ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. താങ്ക് യു ഡാഡി. നിങ്ങളുടെ ചിന്തകൾ ജനത്തോട് പറഞ്ഞിരിക്കുന്നു. പിതാവേ, അപ്പോൾ തന്നെ ഈ മക്കളുടെ ഈ ഇപ്പോഴത്തെ സകല ആവശ്യങ്ങൾ അങ്ങ് അറിയുന്നല്ലോ കർത്താവേ. അതിനുമുള്ളെല്ലാം അങ്ങ് മഞ്ഞുമഴയും അയക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുണ്ട്, കരയുന്നവരുണ്ട്, അവരെല്ലാം കർത്താവെ അങ്ങ് കരുതണമേ. രോഗികളായിരിക്കുന്നവരുണ്ട് കർത്താവേ, അങ്ങ് അവർക്ക് സ്വാന്തനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങല്ലാതെ വേറെ ആരാ ഉള്ളേ? അങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകുക. ഞങ്ങളുടെ സകല ചിന്താകുലവും അങ്ങയുടെ മേലിടുകയാണ്. ഈ ജനത്തെ കർത്താവത്തെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ, ഒരു അനുഗ്രഹം. കർത്താവിന്റെ സൗഖ്യം, സമാധാനം നിങ്ങളുടെ മേൽ നിലകൊള്ളട്ടെ. മഹത്വമെല്ലാം യേശുവിന്, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിൽ നമ്മോട് സംസാരിച്ചല്ലോ, കേട്ട വചനം ഇതാ. നീല ഹൃദയത്തിൽ നിറയ്ക്കുക. ദുഷ്ട തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ മറ്റുള്ളവരെയും ആ ചെളിയിൽ നിന്ന് വലിച്ചെടുക്കുക. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. പ്രൈസ് ദ ലോർഡ്.